പഴയ സ്നേഹിതനെ പരിത്യജിക്കരുത്. പുതിയവൻ അവനെ തുല്യനായിരിക്കയില്ല. പുതിയ സ്നേഹിതൻ പുതിയ വീഞ്ഞു പോലെ പഴകും തോറും ഹൃദ്യതയേറും. പാപിയുടെ ഭാഗ്യത്തിൽ അസൂയപ്പെടരുത്. അവന്റെ അവസാനം നിനക്കറിയില്ലല്ലോ. അഹങ്കാരിയുടെ വിജയത്തിൽ ഭ്രമിക്കേണ്ട. മരിക്കും മുമ്പ് അവർക്ക് ശിക്ഷ ലഭിക്കും. കൊല്ലാൻ അധികാരമുള്ളവനിൽ നിന്ന് അകന്നു നിൽക്കുക. മരണഭയം നിന്നെ അലട്ടുകയില്ല. അവനെ സമീപിക്കേണ്ടി വന്നാൽ സൂക്ഷിച്ചു പെരുമാറുക, അല്ലെങ്കിൽ അവൻ നിന്റെ ജീവൻ അപഹരിക്കും. അപകടമേഖലയിൽ കെണികളുടെ നടുവിലാണ് നീ ജരിക്കുന്നതെന്ന് ഓർക്കുക. അയൽക്കാരനെ കഴിയുന്നത്ര അറിയാൻ ശ്രമിക്കുക. ജ്ഞാനികളുടെ ഉപദേശം തേടുക. അറിവുള്ളവരോടെ സംസാരിക്കാവൂ. നിന്റെ സംഭാഷണം അത്യുന്നതിന്റെ നിയമങ്ങളെ പറ്റിയായിരിക്കട്ടെ. നീതിമാന്മാരോടൊത്തെ ഭക്ഷിക്കാവൂ. കർത്താവിനോടുള്ള ഭക്തിയായിരിക്കണം നിന്റെ അഭിമാനം. ശില്പിയുടെ മഹത്വം തെളിയുന്നത് ശില്പത്തിലാണ്. കഴിവുറ്റ വാഗ്മി ജനത്തെ നയിക്കുന്നു. ഏഷണിക്കാരനെ നഗരത്തിനെല്ലാം ഭയമാണ്. വിടുവായനെ വെറുക്കാത്തവരില്ല. ജ്ഞാനിയായ ന്യായാധിപൻ ജനത്തിന് ശിക്ഷണം നൽകുന്നു. അറിവുള്ളവൻ ചിട്ടയോടെ ഭരിക്കുന്നു. ഭരണാധിപനെ പോലെ പരിജനം, രാജാവിനെ പോലെ പ്രജകളും. വിവരമില്ലാത്ത രാജാവ് ജനത്തിന് വിനാശം. രാജ്യത്തിന്റെ ഐശ്വര്യത്തിന് നിദാനം രാജാവിന്റെ ജ്ഞാനമാണ്. കർത്താവിന്റെ കരങ്ങളാണ് ഭൂമിയെ നിയന്ത്രിക്കുന്നത്. അവിടുന്ന് തക്ക സമയത്ത് യോഗ്യനായ ഭരണാധിപനെ നിയമിക്കുന്നു. മനുഷ്യന്റെ വിജയം കർത്താവിന്റെ കരങ്ങളിലാണ്. നിയമജ്ഞന്റെ മേൽ അവിടുന്ന് ബഹുമതി ചൊരിയുന്നു. എന്തു കുറ്റത്തിനായാലും അയൽക്കാരനെ തിന്മ ചെയ്യരുത്. വികാരാവേശം കൊണ്ട് ഒന്നും പ്രവർത്തിക്കരുത്. അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു. അനീതി ഇരുവർക്കും നിന്ദ്യമാണ്. അനീതി, അഹങ്കാരം, അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോകുന്നു. പൊടിയും ചാരവുമായ മനുഷ്യന് അഹങ്കരിക്കാൻ എന്തുണ്ട്? ജീവിച്ചിരിക്കെ തന്നെ അവന്റെ ശരീരം ജീർണിക്കുന്നു. നിസ്സാര രോഗമെന്ന് വിശക്കുരൻ പുച്ഛിച്ചു തള്ളുന്നു. എന്നാൽ ഇന്ന് രാജാവ്, നാളെ ജഡം. മരിച്ചു കഴിഞ്ഞാൽ പുഴുവിനും കൃമിക്കും വന്യമൃഗങ്ങൾക്കും അവകാശം. അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവിൽ നിന്ന് അകലുന്നു. ഹൃദയം അവന്റെ സൃഷ്ടാവിനെ പരിത്യജിച്ചിരിക്കുന്നു. അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകളയച്ച് അവനെ നിശേഷം നശിപ്പിക്കുന്നു. കർത്താവ് പ്രബലന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കി വിനീതരെ ഉയർത്തുന്നു. അവിടുന്ന് അഹംഭാവികളെ പിഴുതെറിഞ്ഞ് വിനീതരെ നട്ടുപിടിപ്പിക്കുന്നു. കർത്താവ് ജനതകളുടെ രാജ്യങ്ങൾ സമൂലം നശിപ്പിക്കുന്നു. അവിടുന്ന് അഹങ്കാരികളുടെ അടയാളം പോലും തുടച്ചു മാറ്റുന്നു. അവരുടെ സ്മരണ ഭൂമിയിൽ നിന്ന് മായ്ച്ചു കളയുന്നു. മനുഷ്യന്റെ അഹങ്കാരവും ക്രോധവും സൃഷ്ടാവിൽ നിന്നല്ല. ഏത് വർഗമാണ് ബഹുമാനത്തിനർഹം? മനുഷ്യവർഗം. ഏത് മനുഷ്യൻ കർത്താവിനോട് ഭക്തിയുള്ളവൻ? ഏത് വർഗമാണ് ബഹുമാനം അർഹിക്കാത്തത്? മനുഷ്യവർഗം തന്നെ. ഏത് മനുഷ്യൻ കർത്തൃകൽപ്പന ലംഘിക്കുന്നവൻ? സഹോദരർ തങ്ങളുടെ തലവനെ ബഹുമാനിക്കുന്നു. കർത്താവാകട്ടെ തന്റെ ഭക്തനെയും. ധനവാനും ഉത്കൃഷ്ടനും ദരിദ്രനും ഒന്നുപോലെ ദൈവഭക്തിയിൽ മഹത്വം ആർജിക്കട്ടെ. ബുദ്ധിമാനായ ദരിദ്രനെ നിന്ദിക്കുന്നതും പാപിയെ ബഹുമാനിക്കുന്നതും ശരിയല്ല. പ്രഭുവും ന്യായാധിപനും ഭരണാധികാരിയും ബഹുമാനിക്കപ്പെടുന്നു. എന്നാൽ അവരെല്ലാവരും ദൈവഭക്തനോളം ശ്രേഷ്ഠനല്ല. അടിമ ജ്ഞാനിയെങ്കിൽ അവനെ സ്വതന്ത്രനും സേവിക്കും. ബുദ്ധിമാന് അതിൽ പരാതിയില്ല. കർത്തവ്യമനുഷ്ഠിക്കുമ്പോൾ അതീവ സാമർഥ്യം കാണിക്കരുത്. പട്ടിണി കിടക്കുമ്പോൾ അന്തസ് നടിക്കരുത്. അധ്വാനിച്ച് ധാരാളം സമ്പാദിക്കുന്നവനാണ് പൊങ്ങച്ചം പറയുന്ന പട്ടിണിക്കാരനേക്കാൾ ഭേദം. മകനെ വിനയം കൊണ്ട് മഹത്വമാർജിക്കുക. നിലവിട്ട് സ്വയം മതിക്കരുത്. തന്നെ തന്നെ ദ്രോഹിക്കുന്നവനെ ആര് നീതീകരിക്കും? തന്നെ തന്നെ അവഹേളിക്കുന്നവനെ ആര് ബഹുമാനിക്കും? ദരിദ്രൻ വിജ്ഞാനത്താൽ ബഹുമാനം നേടുന്നു, ധനവാൻ ധനത്താലും. ദരിദ്രനായിരിക്കെ ബഹുമാനിക്കപ്പെടുന്നെങ്കിൽ സമ്പന്നനായാൽ എത്രയധികം! സമ്പന്നനായിരിക്കെ നിന്ദിക്കപ്പെടുന്നെങ്കിൽ ദരിദ്രനായാൽ എത്രയധികം! ജ്ഞാനം താഴ്ന്നവനെ ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുന്നു. അഴകിന് അമിത വില കൽപ്പിക്കരുത്. അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. പറക്കുന്ന ജീവികളിൽ തേനീച്ച എത്ര ചെറുത്, എന്നാൽ അത് ഉൽപ്പാദിപ്പിക്കുന്ന വസ്തു മാധുര്യമുള്ളവയിൽ അതിശ്രേഷ്ഠം. വസ്ത്രമോടിയിൽ അഹങ്കരിക്കരുത്. ബഹുമാനിതനാകുമ്പോൾ ഞെളിയരുത്. എന്തെന്നാൽ കർത്താവിന്റെ പ്രവൃത്തികൾ വിസ്മയകരവും മനുഷ്യദൃഷ്ടിക്ക് അഗോചരവുമാണ്. കിരീടധാരികൾ തറ പറ്റുന്നു, ഒന്നുമല്ലാത്തവൻ കിരീടമണിയുന്നു. എത്രയോ മന്നന്മാർ അവമാനിതരായിട്ടുണ്ട്. എത്രയോ പ്രസിദ്ധന്മാർ കരുണയ്ക്ക് കൈക്കുമ്പിൾ നീട്ടിയിട്ടുണ്ട്. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന, പിന്നെ ശാസനം. കേൾക്കുന്നതിന് മുമ്പ് മറുപടി പറയരുത്. ഇടയ്ക്ക് കയറി പറയരുത്. വേണ്ടാത്ത കാര്യത്തിൽ തലയിടരുത്. ഭാവിയുടെ വിധി തീർപ്പിൽ പങ്കാളിയാകരുത്. അവനെ പല കാര്യങ്ങളിൽ ഒന്നിച്ച് ഇടപെടരുത്. കാര്യങ്ങൾ ഏറിയാൽ തെറ്റുപറ്റാൻ എളുപ്പമുണ്ട്. പലതിന്റെ പുറകെ ഓടിയാൽ ഒന്നും പൂർത്തിയാകുകയില്ല. പിന്നെ ഒഴിഞ്ഞു മാറാൻ നോക്കിയാൽ രക്ഷപ്പെടുകയില്ല. നിരന്തരം അധ്വാനിക്കുകയും ക്ലേശിക്കുകയും ചെയ്തിട്ടും ദാരിദ്ര്യം ഒഴിയാത്തവരുണ്ട്. വേറെ ചിലർ മന്ദഗതിക്കാരും ബലഹീനരും സഹായാർത്ഥികളും അതീവ ദരിദ്രരുമാണ്. എന്നാൽ കർത്താവ് അവരെ കടാക്ഷിച്ച് ദയനീയാവസ്ഥയിൽ നിന്ന് ഉയർത്തുന്നു. അനേകരെ വിസ്മയിപ്പിക്കുമാറ് അവിടുന്ന് അവർക്ക് മാന്യസ്ഥാനം നൽകുന്നു. ഭാഗ്യവും നൈർഭാഗ്യവും ജീവനും മരണവും ദാരിദ്ര്യവും ഐശ്വര്യവും കർത്താവിൽ നിന്ന് വരുന്നു. കർത്താവിന്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. നിരന്തരമായ പ്രയത്നം കൊണ്ടും ലോഭം കൊണ്ടും ധനികരാവുന്നവരുണ്ട്. ഇതാണ് അവരുടെ നേട്ടം. ഞാൻ വിശ്രമം കണ്ടെത്തി, എന്റെ സമ്പത്തിൽ ഞാൻ ആനന്ദിക്കും എന്ന് അവൻ പറയുന്നു. എല്ലാം വെടിഞ്ഞ് ലോകമിടാൻ എത്ര നേരമുണ്ടെന്ന് അവൻ അറിയുന്നില്ല. നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക. വാർദ്ധക്യം വരെ ജോലി ചെയ്യുക. ഭാവിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട. കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. കർത്താവിന്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം. അത് ക്ഷണനേരം കൊണ്ട് പൂണിയുന്നു. എനിക്കിനി എന്ത് വേണം, എന്ത് സന്തോഷമാണ് ഇനി കിട്ടാനുള്ളത് എന്ന് നീ പറയരുത്. എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട്, എന്റെ ആപത്ത് വരാനാണ് എന്നും പറയരുത്. ഐശ്വര്യത്തിൽ കഷ്ടത വിസ്മരിക്കപ്പെടുന്നു, കഷ്ടതയിൽ ഐശ്വര്യവും. മൃത്യുദിനത്തിലും പ്രവർത്തിക്കത്ത പ്രതിഫലം നൽകാൻ കർത്താവിന് കഴിയും. ഒരു നാഴിക നേരത്തെ വേദന കഴിഞ്ഞ കാലത്തെ സുഖങ്ങൾ മുഴുവൻ മായ്ച്ചു കളയുന്നു. ജീവിതാന്ത്യത്തിൽ മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടും. മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്. മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെ പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഊറ്റുനോക്കുന്നു. നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. സൽപ്രവർത്തിയുള്ളവൻ അവൻ കുറ്റം കണ്ടുപിടിക്കും. കാട്ടുതീ പടർത്താൻ ഒരു കനൽ മതി. രക്തച്ചൊരിച്ചിലിന് അവസരം കാത്തിരിക്കുകയാണ് ഭാവി. നീചനെ സൂക്ഷിക്കുക. അവന്റെ മനസ്സ് നിറയെ തിന്മയാണ്. അവൻ നിന്റെ മേൽ മായാത്ത കറ പുരട്ടും. അപരിചിതനെ വീട്ടിൽ കയറ്റിയാൽ അവൻ നിന്നെ ദ്രോഹിക്കും. സ്വഭവനത്തിൽ നീ അന്യനായിത്തീരും. അർഹത നോക്കി വേണം ദയ കാണിക്കാൻ. അതിന് ഫലമുണ്ടാകും. ദൈവഭക്തന് നന്മ ചെയ്താൽ നിനക്ക് പ്രതിഫലം ലഭിക്കും. അവനിൽ നിന്നല്ലെങ്കിൽ കർത്താവിൽ നിന്ന്. തിന്മയിൽ മുഴുകുന്നവനും ഭിക്ഷ കൊടുക്കാത്തവനും നന്മ വരികയില്ല. ദൈവഭക്തന് നൽകുക, ഭാവിയെ സഹായിക്കരുത്. എളിയവന് നന്മ ചെയ്യുക, എന്നാൽ ദൈവഭയമില്ലാത്തവനെ സഹായിക്കരുത്. അവന് ഭക്ഷണം കൊടുക്കരുത്, അവൻ നിന്നെ കീഴടക്കും. നന്മയ്ക്ക് പകരം ഇരട്ടി ദ്രോഹമായിരിക്കും അവൻ ചെയ്യുക. അത്യുന്നതൻ പാപികളെ വെറുക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. നല്ലവനെ സഹായിക്കുക, പാപിയെ അരുത്. ഐശ്വര്യത്തിൽ സ്നേഹിതനെ അറിയാൻ സാധിക്കുകയില്ല. കഷ്ടതയിൽ ശത്രു മറഞ്ഞിരിക്കുകയുമില്ല. ഒരുവന് ഐശ്വര്യമുണ്ടാകുമ്പോൾ ശത്രുക്കൾ ദുഃഖിക്കുന്നു. കഷ്ടതയിൽ സ്നേഹിതന്മാർ പോലും അകന്നുപോകും. ശത്രുവിനെ ഒരിക്കലും വിശ്വസിക്കരുത്. ചെമ്പിലെ ക്ലാവ് എന്ന പോലെ അവന്റെ ദുഷ്ടത നിന്നെ നശിപ്പിക്കും. അവൻ അതിവിനയത്തോടെ കെഞ്ചിയാലും കരുതലോടെ ഇരിക്കുക. ഓട്ടുകണ്ണാടി തുടച്ചും മിനുക്കുന്നവനെ പോലെ ജാഗരൂകത കാണിക്കുക. എത്ര തുടച്ചാലും ക്ലാവ് വീണ്ടും വരും. അവനെ അടുത്തിരുത്തരുത്, അവൻ നിന്റെ സ്ഥാനം കരസ്ഥമാക്കും. നിന്റെ വലതുവശത്തിരിക്കാൻ അവനെ അനുവദിക്കരുത്, അവൻ നിന്റെ ബഹുമാന്യ സ്ഥാനം അപഹരിക്കും. അപ്പോൾ എന്റെ വാക്കുകളുടെ പൊരുൾ നീ ദുഃഖത്തോടെ മനസ്സിലാക്കും. പാമ്പാട്ടിയെ പാമ്പ് കടിച്ചാൽ ആർക്ക് സഹതാപം തോന്നും? ഹിംസ്ര ജന്തുക്കളെ സൂക്ഷിക്കുന്നവന് അപകടം വന്നാൽ ആർക്ക് അനുകമ്പ തോന്നും? പാപിയുമായി സഹവസിക്കുകയും പാപങ്ങൾ മുഴുകുകയും ചെയ്യുന്നവനോട് ആർക്കും സഹതാപം തോന്നുകയില്ല. അവൻ നിന്നോടുത്ത് കഴിഞ്ഞാലും നീ വീഴാൻ തുടങ്ങിയാൽ മാറിക്കളയും. ശത്രു മധുരമായി സംസാരിച്ചാലും കുഴിയിൽ ചാടിക്കാനായിരിക്കും അവന്റെ ആലോചന. അവൻ കണ്ണീരൊഴിക്കിയാലും അവസരം വരുമ്പോൾ ക്ഷമിക്കാത്ത രക്തദാഹം ഉണരും. നിനക്ക് ആപത്ത് വരുമ്പോൾ അവൻ നിന്നെ സമീപിക്കും. സഹായം നടിച്ചുകൊണ്ട് കുതികാൽ ചവിട്ടി അവൻ നിന്നെ വീഴ്ത്തും. അപ്പോൾ അവൻ തലകുലുക്കി കൈയടിച്ച് അടക്കം പറഞ്ഞ് തന്റെ യഥാർത്ഥ ഭാവം വെളിപ്പെടുത്തും. കീഴിൽ തൊട്ടാൽ കറ പറ്റും. അഹങ്കാരിയോട് അടുക്കുന്നവൻ അവനെ പോലെയാകും. ശക്തിക്കതീതമായ ഭാരമെടുക്കരുത്. നിന്നേക്കാൾ ശക്തനും ധനികനുമായി ഒരുവനുമായി ഇടപഴകരുത്. മൺകലത്തിന് ഇരുമ്പ് പാത്രമായി ഒത്തുപോകാൻ കഴിയുമോ? മൺകലം അതിൽ തട്ടിത്തകരുകയില്ലേ? ധനവാൻ ദ്രോഹിക്കുക മാത്രമല്ല, നിന്ദിക്കുകയോട് ചെയ്യുന്നു. പാവപ്പെട്ടവൻ ദ്രോഹം സഹിച്ചാൽ പോരാ, ക്ഷമായാചനവും ചെയ്യണം. നിന്നെ കൊണ്ട് പ്രയോജനമുണ്ടെന്ന് കണ്ടാൽ ധനവാൻ നിന്നെ ചൂഷണം ചെയ്യും. എന്നാൽ നിനക്ക് ആവശ്യം വന്നാൽ അവൻ നിന്നെ പരിത്യജിക്കും. നിനക്ക് വകയുണ്ടെങ്കിൽ അവൻ നിന്നോടുകൂടെ കാണും. കൂസലില്ലാതെ നിന്റെ വിഭവങ്ങൾ ചോർത്തിയെടുക്കും. നിന്നെ കൊണ്ട് ആവശ്യമുള്ളപ്പോൾ അവൻ നിന്നെ വഞ്ചിക്കും. നിന്നെ നോക്കി പുഞ്ചിരിച്ച് അവൻ നിന്നിൽ പ്രതീക്ഷ ഉണർത്തും. കാരുണ്യപൂർവമായ സ്വരത്തിൽ നിനക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിക്കും. സൽക്കാരം കൊണ്ട് അവൻ നിന്നെ ലജ്ജിപ്പിക്കും. പ്രതിസൽക്കാരം കൊണ്ട് നീ പൂർണ്ണ ദരിദ്രനാകും. അപ്പോൾ അവൻ നിന്നെ അവഹേളിക്കുകയും നിന്നെ പുറന്തള്ളുകയും തലകുലുക്കി രസിക്കുകയും ചെയ്യും. വഞ്ചിക്കപ്പെടാതിരിക്കാനും പോഷത്വം മൂലം നിന്ദിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കുക. പ്രബലന്മാരുടെ ക്ഷണം സ്വീകരിക്കുന്നതിൽ വിമുഖനായിരിക്കുക. അവർ വീണ്ടും വീണ്ടും ക്ഷണിച്ചുകൊണ്ടിരിക്കും. തള്ളിക്കയറരുത്, പിന്തള്ളപ്പെടും. വളരെ അകന്നു നിൽക്കുകയും ഇരുത്, വിസ്മരിക്കപ്പെടും. അവരോട് സമത്വഭാവത്തിൽ വർത്തിക്കരുത്. അവന്റെ വാചാലത കണ്ട് ഭ്രമിക്കുകയും ഇരുത്. അതിഭാഷണത്തിലൂടെ നിന്നെ പരീക്ഷിക്കുകയും പുഞ്ചിരിയിലൂടെ നിന്നെ അളക്കുകയുമാണ് അവൻ ചെയ്യുന്നത്. രഹസ്യം സൂക്ഷിക്കാത്തവൻ നിർദ്ദയനാണ്. ദ്രോഹിക്കാനോ തടവിലാക്കാനോ അവൻ മടിക്കുകയില്ല. രഹസ്യങ്ങൾ ചോർന്നു പോകാതെ സൂക്ഷിക്കുക. നീ സഞ്ചരിക്കുമ്പോൾ നിന്റെ നാശവും കൂടെയുണ്ട്. ഓരോ ജീവിയും സ്വവർഗത്തെ സ്നേഹിക്കുന്നു, മനുഷ്യൻ അയൽക്കാരനെയും. ദൈവമേ സുതനയ്ക്ക് യോഗ്യമാകുന്നു പാറയ്ക്കുമോ?
ഹലോ, കേൾക്കുന്നുണ്ടോ?
കേൾക്കുന്നുണ്ട്.
പ്രിയക ദൈവത്തിന്റെ നാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനത്തെ ആഭിമുഖ്യത്തില് എല്ലാ ബുധനാഴ്ചകളും നടത്തി വരുന്ന ഈ അനുഗ്രഹീതമായ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവ മക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹീതമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനായ ദൈവത്തെ ആമുഖമായിട്ട് സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് സജീവമായ നേതൃത്വം കൊടുക്കുന്ന ഇടവകയുടെ മെത്രാപ്പൊലീസ് തിരുവനന്തപുരത്തിനെ ഈ ശുശ്രൂഷയിലേക്ക് വളരെ സ്നേഹത്തോടും ആദരവത്തോടും വിനയത്തോടും സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ അതിരാസനത്തിലെ വൈദിക പ്രശ്നങ്ങളെയും സ്നേഹാദരവോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതോടൊപ്പം വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയെ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴ് പരമേലിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ചേർന്ന് ഒരു ഗീതം ആലപിക്കും. അതെ തുടർന്ന് തുറന്നുള്ള ശുശ്രൂഷ ആരംഭിക്കുന്നതായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം നമുക്ക് ചേർന്ന് പാടാം. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജെ, ഈ ലോകമാകുന്ന മരുഭൂയാത്രയിൽ അനുദിന ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം ദൈവ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് എന്ന് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു ഗീതം നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്ന് സമർപ്പിക്കാം. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജെ.
അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജെ. അഴലേറും ജീവിത മരുവിൽ നീ തളരുകയോ ഇനി സഹജെ. നിന്നെ വിളിച്ചവരുന്നയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വഴുതാതെയവിൻ താമീ നടത്തിടും കരത്താൽ. അഴലേറും ജീവിത മരുവിൽ ും വരെയും അഴലേറും ജീവിത
പിതാവിനും പുത്രനും ഭരിച്ചിട്ട് സഹായിക്കും. സ്തുതി തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു വേണ്ടി ക്രോശിപ്പിക്കോട്
തന്നെ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു വല്ലവല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രോശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
നീ പരിശുദ്ധനാകുന്നു വല്ലവല്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രോശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ
കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. പ്രശസ്തനായ ഞങ്ങളുടെ
പിതാവേ
രാജ്യം പറയണമേ. നിന്റെ ദൈവം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
ഞങ്ങൾക്ക്
ആവശ്യമേ. ഞങ്ങളുടെ സഹകാരോട് ഞങ്ങൾ ശ്രമിച്ചത് പോലെ പ്രകടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ചോദിക്കണമേ. രാജ്യം ശക്തിയും മഹത്വവും നിന്നേക്കുന്നതിനുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം.
എനിക്ക് ജീവിക്കുവാനുഗ്രഹം കൊപ്പയും വേണ്ടി നിന്നെ ഞാൻ കൊണ്ടാടുന്നു. ഞാൻ യോഗ്യനല്ല എങ്കിലും നിന്നിലുള്ള ഭയവും സ്നേഹവും എനിക്ക് നീ തരുവാൻ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ ജീവിതത്തുകളെ തുണയ്ക്കുന്നതും എന്റെ ദൈവത്തിനഴകാകുന്നതും വായിക്കുന്ന സകലത്തെയും എനിക്ക് നീ തരയണമേ. നിന്റെ നല്ല തിരുവനുഭവ പോലെ എന്നെ നീ ഭരിച്ചു കൊള്ളണമേ. എല്ലാ നേരവും എന്നിൽ അത് പൂർണ്ണമാക്കപ്പെടണമേ. ഞങ്ങളുടെ കർത്താവായ യേശുമശിഹ, നിന്റെ തിരുമുമ്പിലെല്ലാം മനുഷ്യരേക്കാൾ ഏറ്റവും പാപം ചെയ്തു വന്ന മഹാപാപി ഞാനാകുന്നു എന്ന് ഞാൻ കൊണ്ടാടുന്നു. എന്റെ പാപങ്ങളുടെ പൂർത്തി നിന്നിൽ നിന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവമേ നീ അനുഗ്രഹിക്കുന്നവനാകുന്നു. ഞാൻ നിന്നോട് അതിക്രമം കാണിച്ചതൊക്കെയും എന്നോട് നീ പുറത്തു കൊള്ളണമേ. ഞാൻ ജനിച്ചത് മുതൽ ഇതുവരെ എല്ലാ മനുഷ്യർക്കും വിരോധമായിരിക്കുന്നു. എന്നോട് അറ്റകുറ്റം കാണിച്ചിരിക്കുന്ന എല്ലാവരോടും നീ ക്ഷമിച്ച് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമേ. എന്തെന്നാൽ അനുഗ്രഹിക്കുന്നവനും അനുഗ്രഹങ്ങളുടെ സമുദ്രവും നീയാകുന്നു. നിന്റെ അനുഗ്രഹങ്ങളുടെ സമുദ്രത്തിൽ ചെളിയുടെ തുള്ളി പോലെ ഞങ്ങളുടെ പാപം കണക്കിടപ്പെട്ടതായിരിക്കണമേ. പ്രതാപനി സമുദ്രത്തെ കലക്കുവാൻ ചെളിയുടെ തുള്ളിയാൽ കഴിയുന്നതല്ലോ. ആയതുകൊണ്ട് ദൈവമേ നിന്റെ കൃപ പോലെ എന്റെ മേൽ നീ അനുഗ്രഹിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങളുടെ മുഖത്തും പോലെ എന്റെ പാപങ്ങളെ മായ്ക്കണമേ. എന്റെ അസുഖങ്ങളിൽ നിന്ന് തന്നെ കഴുകി എന്റെ പാപങ്ങളിൽ നിന്നെ വെടിപ്പാക്കണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ അതിക്രമണം ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എനിക്ക് വിരോധമായിട്ട് നേരിട്ടിരിക്കുന്നു. ഓറാൻ യേശുമശിഹ, എനിക്കും എന്നോട് തുല്യന്മാരായ ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കിയിരിക്കുന്നതായ കെടാത്ത തീയോടും ചാകാത്ത പുഴുവോടും കൂടിയിരിക്കുന്ന നരകത്തിലെ അതിവേദനയിൽ നിന്ന് എന്നെ രക്ഷിച്ചുകൊള്ളണമേ. ഞാൻ യോഗ്യനാകുന്നില്ലെങ്കിലും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തതും ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തതും ഹൃദയം കൊണ്ട് സങ്കല്പിച്ചിട്ടില്ലാത്തതുമായി ദുഷ്ടന്മാരായ സ്നേഹിതന്മാർക്ക് പരലോകത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാർത്ഥത്തിന് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ദോഷങ്ങളുടെ ആയിരങ്ങളുടെ ആയിരവും പതിനായിരങ്ങളുടെ പതിനായിരങ്ങളും ക്ഷമിപ്പാൻ നിന്റെ അനുഗ്രഹങ്ങൾ ഉള്ളതാകിയാലും സംഘക്കാരെയും വേശ്യാ സ്ത്രീകളെയും തൽക്ഷണം നീതിയുള്ളവരാക്കി തീർത്തതിനാലും നിന്റെ കൃപയാൽ എന്റെ പാപങ്ങൾ പുറത്തുകൊള്ളണമേ. ഇതുകൊണ്ട് നിന്റെ പിതാവിന്റെ സ്നേഹത്താലെയും സുഖലറൂഹാടി ഇഷ്ടത്താലെയും നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ മാലാഖമാരുടെയും നിന്റെ ശുദ്ധമുള്ളവരുടെയൊക്കെയും അപേക്ഷയാൽ ഏറിയ എന്റെ പാപങ്ങളെയും കഠിനമുള്ള കുറ്റങ്ങളെയും എന്നോട് നീ പുറത്തുകൊള്ളണമേ. നീ അനുഗ്രഹിക്കുന്നവനും അധികം അനുഗ്രഹമുള്ളവനും ഞങ്ങളെ കാത്ത് രക്ഷിക്കുന്നവനുമാകിയാൽ സൃഷ്ടിക്കുന്നതുമായ ഞങ്ങളുടെ കർത്താവ് യേശുമശിഹ നിനക്കും ഞങ്ങളുടെ രക്ഷിക്കുന്നതിനെ അയച്ച പിതാവിനും ശുദ്ധമുള്ള നിന്റെ റൂഹായിക്കും സ്തുതിയും വന്ദനവും ഇപ്പോഴും എല്ലായ്പ്പോഴും നിനക്ക് യോഗ്യമാകുന്നു. അതിപ്പോഴും എല്ലായ്പ്പോഴും വന്നേക്കും തന്നേ.
ദൈവത്തിന്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവ് വിശ്വാസികളെ, ഈ ബുധനാഴ്ചയും നമുക്ക് ഒന്നിച്ചു കൂടുവാനും ദൈവസന്നിധിയിൽ ആയിരിക്കാനും പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും എല്ലാം ലഭിച്ച സുന്ദരമായി അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്കും ദൈവവചനാധ്യാനത്തിനും അനുയോജ്യമായ രീതിയിൽ നമ്മുടെ സാഹചര്യങ്ങളെ ശാന്തമാക്കുകയും ഈ സമയം അനുഗ്രഹകരമായിട്ട് ചെലവഴിക്കുവാനൊക്കെ വണ്ണം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രത്യേകമായിട്ട് നമ്മളിപ്പോ
ക്രിസ്തുമസിന്റെ ദിവസങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ 25 നോമ്പിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം സഭ ഒരുങ്ങുന്ന സമയമാണല്ലോ. December 1 to 25 വരെയുള്ള ദിവസങ്ങൾ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജന്മപെരുന്നാളിന് വേണ്ടി സഭ തയ്യാറാകുക. നമ്മളിവിടെ അമേരിക്കയിൽ താമസിക്കുമ്പോൾ ഇവിടെ സാധാരണ നാം കണ്ടുവരുന്നത് ഡിസംബർ മുതൽ എല്ലാ സ്ഥലങ്ങളിലും ആഘോഷങ്ങളുടെ ഒരു ക്രമീകരണമാണ്. എല്ലായിടവും ഇലൂമിനേഷൻസും ഡെക്കറേഷൻസും ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത്. അത് പാശ്ചാത്യ സംസ്കാരത്തിൽ ക്രിസ്മസിന് നൽകുന്ന സ്ഥാനം അങ്ങനെയാണ്. ക്രിസ്മസ് ഒരു ആഘോഷത്തിന്റെ ഉത്സവവും പെരുന്നാളും ഒക്കെയായിട്ടാണ് കാണുന്നത്. യേശു ക്രിസ്തുവിന്റെ ജനനം അങ്ങനെയാണ് ആഘോഷിക്കുന്നത്. സാധാരണ ജന്മദിനം ആഘോഷങ്ങളുടെ ഒരു രീതിയാണല്ലോ, എല്ലാ ജന്മദിനങ്ങളും ആഘോഷങ്ങളാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്തുമസ് യേശു ക്രിസ്തുവിന്റെ ലോകരക്ഷിതാവിന്റെ ജന്മദിനം എന്നുള്ളത് കൊണ്ട് December 1 രാജ്യം പാശ്ചാത്യ ലോകം അതിന് ഒരുങ്ങുന്നത് ആഘോഷങ്ങളുടെ ഒരു ഒരു ജീവിത ശൈലിയിലൂടെയാണ്. എന്നാൽ പൗരസ്ത്യ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നമ്മളെല്ലാ പെരുന്നാളുകൾക്കും തയ്യാറാകുന്നത് നോമ്പിലൂടെയാണ്. 25 നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് നമ്മൾ തയ്യാറാകുന്നത്, പെരുന്നാളിന് വേണ്ടി തയ്യാറാകുന്നത്. അത് വലിയൊരു കോൺട്രഡിക്ഷൻ ആണ്. പാശ്ചാത്യ ലോകത്ത് നാം താമസിക്കുമ്പോൾ ഇവിടെ ഈ ആഘോഷങ്ങളുടെ വിൽപ്പനകളുടെ വലിയ ഒരു സംസ്കാരത്തിനുള്ളിൽ പാശ്ചാത്യ ലോകം മുഴുവൻ അതിന്റെ എല്ലാ സംവിധാനങ്ങളും, അതിന്റെ കച്ചവടങ്ങളാണെങ്കിലും മറ്റെല്ലാ സംവിധാനങ്ങളും ആഘോഷങ്ങളുടെ ഒരു ക്രമീകരണത്തിനുള്ളിൽ ആയിരിക്കുമ്പോൾ അവിടെ താമസിക്കുന്ന നമ്മൾക്ക് ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ പെട്ട എല്ലാ സഭകൾക്കും ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ നേരെ തിരിച്ചുള്ള ഒരു ക്രമീകരണമാണ്. അവിടെ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് ഈ ആഘോഷത്തിലേക്ക് നമ്മൾ തയ്യാറാകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഒരുക്കം എന്ന് പറയുന്നത്. നമ്മുടെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആഘോഷങ്ങളിൽ നിന്ന് വേറിട്ടാണ്. മറ്റേത് ഒരു ഇന്റൻസിഫിക്കേഷൻ ഫോൺ ലക്ഷറിയാ, എല്ലാ ലക്ഷറിയുടെയും ഒരു ഇന്റൻസിഫിക്കേഷൻ ആണ് ഈ ഡിസംബർ മാസത്തിൽ നടക്കുന്നത്. അതുകൊണ്ടാണല്ലോ എല്ലാ കച്ചവട സ്ഥാപനങ്ങളും അവര് ഓഫേഴ്സിന്റെ എല്ലാം ഇഷ്ടം പോലെ ഓഫർ അവർ നൽകുന്നുണ്ട്. അത് ഇന്റൻസിഫിക്കേഷൻ ഓഫ് ഓൾ ലക്ഷറി വി ഡു ഇൻ ഡിസംബർ. ബട്ട് ഇൻ ഓർത്തഡോക്സ് ട്രഡീഷൻ വി ഹാവ് എ ടോട്ടലി ഡിഫറെന്റ് ലൈഫ് സ്റ്റൈൽ. അത് നാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. പക്ഷെ നമ്മളത് വിസ്മരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. നമ്മുടെ ഈ ഈ കാരൽ സിംഗിങ് പോലും, കാരൽ സിംഗിങ് കാരൽ റൗണ്ടിങ്ങിന് വേണ്ടി ഇങ്ങനെ വീടുകളിൽ കയറുന്ന തുടങ്ങിയല്ലോ, ഓൾമോസ്റ്റ് എല്ലാ പള്ളികളിലൊക്കെ തുടങ്ങി. അതിന് പോകുന്നവര് ഒരു ആഘോഷ തിമിർപ്പിലാണ്. അവരെന്തൊക്കെയാ ഉപയോഗിക്കുന്നതെന്ന് തന്നെ ഒരു നമ്മളൊരു നോമ്പിന്റെ ഭക്ഷണ ക്രമീകരണങ്ങളിലൊക്കെ നമുക്ക് ചില നിഷ്ഠയുണ്ട്. ഇപ്പോ ഈ December 1 to 25 വരെ ഒരു ഒരു നിഷ്ഠയോടുകൂടിയ ഒരു അനുഷ്ഠാനത്തോടുകൂടിയ ഒരു തയ്യാറെടുപ്പ് വ്യക്തിപരമായിട്ട് നാം എടുക്കുകയും അങ്ങനെ യേശുവിനെ, ഉണ്ണി യേശുവിനെ സ്വീകരിക്കാൻ തയ്യാറാകുകയും ചെയ്യാണ്. അതിന്റെ കാരണം നമുക്കറിയാമല്ലോ, ബേത്ലഹേമിൽ ആഘോഷങ്ങൾ നടന്ന മേഖലകളിൽ ഒന്നും തന്നെ ഉണ്ണി യേശുവിനെ കാണാൻ പറ്റിയില്ല. കൊട്ടാരങ്ങളിലോ ആഘോഷങ്ങൾ നടന്ന സ്ഥലങ്ങളിലോ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട മനുഷ്യർക്കോ ഉണ്ണിയേശുവിനെ കാണുവാൻ സാധിച്ചില്ല. ആട്ടിടയന്മാർക്കും ജീവിത സാഹചര്യങ്ങളിൽ ലാളിത്യം അനുഭവിച്ചവർക്ക് മാത്രമാണ്, ജീവിത സാഹചര്യങ്ങളിൽ ലാളിത്യം അനുഭവിച്ചവർക്ക് മാത്രമാണ് ഉണ്ണിയേശുവിനെ കാണുവാൻ ഇടയായത്. അതുകൊണ്ട് സഭ മറ്റെല്ലാ പെരുന്നാളുകളെയും പോലെ യേശു ക്രിസ്തുവിന്റെ ജന്മപെരുന്നാളും ഈ ലാളിത്യത്തിന്റെ, വിനയത്തിന്റെ, അനുതാപത്തിന്റെ, പശ്ചാത്താപത്തിന്റെ നോമ്പിലൂടെ പ്രവേശിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുകയാണ്. ആ വലിയ ഒരു പെരുന്നാളിലേക്ക് സഭ ഒരുങ്ങുവാനായിട്ട് തയ്യാറാകുമ്പോൾ നമുക്കും ആ ഒരു ആത്മാവിൽ നിറയുകയും ആ ഒരു ആത്മാവിന് വേണ്ടി ആ ഒരു ജീവിതശൈലിക്ക് വേണ്ടി ജീവിതത്തെ ഒരുക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ഇടയാകണം എന്ന് പ്രത്യേകമായിട്ട് ആമുഖമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട പി സി ജോർജ് അച്ഛൻ ധ്യാനം നയിക്കുന്നതുമായിരിക്കും. അച്ഛൻ പല തുടരെ തുടരെ നമുക്ക് ധ്യാനം നയിക്കുകയും അച്ഛന്റെ ധ്യാനവും ക്ലാസ്സുകളും ഒക്കെ എല്ലാവരും വളരെ താല്പര്യത്തോടെ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രത്യേകമായിട്ട് അച്ഛനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അച്ഛനെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്കും. ഇന്നത്തെ ധ്യാനം നയിക്കുന്നതിനും വേണ്ടി പ്രത്യേകമായ കച്ചനെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട പി സി ജോർജിച്ചൻ ധ്യാനം നയിക്കുന്നതുമായിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 229-ാമത്തെ ഗീതം. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിടുന്നു. ദിനംതോറും ദൈവം നൽകുന്ന എല്ലാ നന്മകളെയും നമുക്ക് ഓർക്കാം. അവയ്ക്കായി ദൈവത്തെ നമുക്ക് ചേർന്ന് മഹത്വപ്പെടുത്താം. നന്ദിയാൽ എന്നുള്ളം തിങ്ങുകയാൽ സ്തോത്രത്തിൻ പല്ലവി പാടിടും ഞാൻ. എണ്ണമില്ലാത്തവ നന്മകൾക്കായി എന്നി എന്നി സ്തുതി പാടിടും ഞാൻ. ഹല്ലേലൂയ പാടിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും. ആത്മാവിലും സത്യത്തിലും നിത്യകാലം ആരാധിക്കും. ആത്മാവിലും സത്യത്തിലും നിത്യകാലം അവശ്യ ഭാരങ്ങളേറിയിടുമ്പോൾ ആർത്തനായുള്ളം കാലങ്ങിടുമ്പോൾ അവൻ തീർത്ഥാനന്ദേഗിയോത്താൻ ആശ്വാസദായ ഗണേശു പാരൻ അവശ്യ പാടിയിടും ഞാൻ. യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും. ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം കർത്താവറിയാതെ എല്ലായൊന്നൻ ജീവിതയാത്രയിൽ ചെല്ലുവാനാ നേരിടും ചോദന വേളകളിൽ നീക്കുമ്പോ ദേവി പുലപ്പെടും താൻ. ഹല്ലേലൂയ പാടിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ജീവകാലം ആരാധിക്കും. ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം മരണപാശങ്ങളുയർന്ന നേരം ശരണം തങ്ങളിൽ തഞ്ചിറകിൽ മീതെ മൃത്യുവെന്നുയർത്ത യേശുനാഥൻ മാറാവിയെന്നുമൻചാരയുണ്ട്. പാടിയിടും ഞാൻ യേശുവിൻ്റെ സന്നിധിയിൽ ദൈവകാലം ആരാധിക്കും. ഉന്നതനെ ആത്മാവിലും സത്യത്തിലും നിത്യകാലം ആരാധിക്കും. ആത്മാവിലും സത്യത്തിലും നിത്യകാലം.
തിരുവാചന ശുശ്രൂഷയ്ക്ക് നേർന്ന് കൊടുക്കുവാൻ തക്കവണ്ണം ബഹുമാനപ്പെട്ട പി സി ജോർജിന് വല സ്നേഹ ആദരവോടുകൂടി ഈ സമയത്ത് സ്വാഗതം ആശംസിക്കുന്നു.
വേദഭാഗങ്ങൾ ധ്യാനിക്കാം. എട്ടാം സങ്കീർത്തനം ബാർജുമോർ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു. നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ. നീ ശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ മർത്യനെ നീ ഓർക്കേണ്ടതിന് അവനെന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവനെന്ത് മാത്രം? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാലുകീഴാക്കിയിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം, കാട്ടിലെ മൃഗങ്ങളെ ഒക്കെയും, ആകാശത്തിലെ പക്ഷികളെയും, സമുദ്രത്തിലെ മത്സ്യങ്ങളെയും, സമുദ്രമാർഗത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക്കുമാർ. രണ്ടാമത്തെ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:29-31 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:29-31 വരെയുള്ള തിരുവചനങ്ങൾ. ബാറക്കുമാർ. കാശിന് രണ്ട് കുരികിൽ വിൽക്കുന്നില്ലയോ? അവയിലൊന്നുപോലും നിങ്ങളുടെ പിതാവ് സമ്മതിക്കാതെ നിലത്ത് വീഴുകയില്ല. എന്നാൽ നിങ്ങളുടെ തലയിലെ രോമവും എല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. പ്രിയക, ദൈവത്തിന്റെ ധന്യതര നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിയുന്ന തിരുമേനി ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, വീണ്ടും ഒരിക്കൽ കൂടി ചേർന്ന ദൈവനാമത്തെ പുകഴ്ത്തുവാൻ ദൈവം അവസരം നൽകിയതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്ന ഈ വിഷയം ഒരുപക്ഷെ എല്ലാവർക്കും ബാധകമായിരിക്കില്ല, എങ്കിലും ഒരു ചെറിയ വിഭാഗമെങ്കിലും ആത്മനിന്ദയിലേക്ക് പോകുന്ന, സെൽഫ് കണ്ടംപ്റ്റിലേക്ക് പോകുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കഴിവുകളെ പറ്റിയുള്ള ബോധ്യമൊന്നുമില്ലാതെ ആത്മനിന്ദയിലേക്ക് പോയിട്ട് വിഷാദത്തിന് അടിമപ്പെടുകയും അല്ലെങ്കിൽ വളരെ ഡിപ്രഷനിലൂടെ പോവുകയും ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കുവരെ പോവുകയും ചെയ്യുന്ന ചിലരെങ്കിലും, വളരെ വളരെ ചെറിയ ഒരു വിഭാഗമെങ്കിലും ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം ഉണ്ട് എന്ന് അഭിമാനിക്കുന്ന ചിലർക്കും ചില നിമിഷങ്ങളിലെങ്കിലും ഒരു സെൽഫ് കണ്ടംപ്റ്റിലേക്ക് പോകുന്ന ഒരു പ്രവണതയുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളെല്ലാവരും ഈ ആത്മനിന്ദയിലേക്ക് പോകുന്ന ചില നിമിഷങ്ങളെങ്കിലും ഉണ്ടെന്നുള്ളത് ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്യുന്ന ഒരു വിഷയം കൂടെ ആയതുകൊണ്ടാണ് ഇന്ന് സെൽഫ് കണ്ടംപ്റ്റിൽ നിന്ന് സെൽഫ് എസ്റ്റീമിലേക്ക് നമ്മൾ ഉയരണമെന്നുള്ള പ്രധാന ചിന്തയ്ക്ക് വേണ്ടി രണ്ട് വേദഭാഗങ്ങൾ വായിച്ചത്. അതിനകത്തെ പ്രധാന വാക്യങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് കോട്ട് ചെയ്യുന്നു. 8:5 മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. യു ഹാവ് മെയ്ഡ് ദം എ ലിറ്റിൽ ലോവർ ദാൻ ദി ഏഞ്ചൽസ് ആൻഡ് ക്രൗൺഡ് ദം വിത്ത് ഗ്ലോറി ആൻഡ് ഹോണർ. മനുഷ്യർക്ക് ദൈവം നൽകിയിട്ടുള്ള ആ ശ്രേഷ്ഠമായ പദവിയെ ഒന്ന് ഓർക്കുവാൻ തക്കവണ്ണം ഈ വാക്യം ഉപയുക്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ടാമത് വായിച്ച വേദഭാഗത്ത് പറയുന്നുണ്ട്, അതുകൊണ്ട് ഭയപ്പെടേണ്ട, ഏറിയ കുരികിലുകളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ. വിശുദ്ധമത്തായിയുടെ സുവിശേഷം 10:31 വാക്യം. സോ ഡോണ്ട് ബി അഫ്രൈഡ്, യു ആർ വർത്ത് മോർ ദാൻ മെനി സ്പാരോസ്. നമുക്ക് ദൈവനമ്പ്രാൻ നൽകിയിരിക്കുന്ന ഈ ശ്രേഷ്ഠമായ പദവിയെ, അത് വളരെ പോസിറ്റീവ് സെൻസിൽ, അത് നമുക്കൊരു അഹങ്കാരത്തിലേക്ക് പോകാനോ നിലവിട്ട് സ്വയം മതിക്കാനോ ഉള്ള ഒരു ആഹ്വാനമല്ല, ഒരു പോസിറ്റീവ് സെൻസിൽ കുറച്ചുകൂടെ ക്രിയാത്മകമായി സർഗാത്മകമായ ജീവിതത്തെ ഒന്ന് സമീപിക്കുവാൻ തക്കവണ്ണം ഇന്നത്തെ ധ്യാനം നമുക്ക് ഉപയുക്തമാകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ഇവിടെ 8 വായിച്ചപ്പോഴ് സകലത്തെയും മനുഷ്യന്റെ കാലുകീഴാക്കിയിരിക്കുന്നു, ആടുകളെയും കാളകളെയും എല്ലാം, കാട്ടിലെ മൃഗങ്ങളെ ഒക്കെയും, ആകാശത്തിലെ പക്ഷികളെയും, സമുദ്രത്തിലെ മത്സ്യങ്ങളെയും, സമുദ്രമാർഗങ്ങളിൽ സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ എന്നുള്ളതുണ്ട്. അത് മനുഷ്യന്റെ ഒരു ഡോമിനേഷന് വേണ്ടിയുള്ള ആഗ്രഹവും, ഒരു പക്ഷേ ചെറിയ മത്സ്യങ്ങളെ പോലും വലിയ ബോട്ടുകളൊക്കെ ഉപയോഗിച്ച് പിടിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് പോകാനുള്ള ഒരു വേദവാക്യമൊന്നുമല്ല. അതിനേക്കാളുപരി ഈ മൃഗങ്ങളെക്കാളും പക്ഷികളെക്കാളും എല്ലാം ശ്രേഷ്ഠമായ ഒരു പദവി മനുഷ്യന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തിന് പകരം നിന്ന് ഈ പരിസ്ഥിതിയെ മുഴുവൻ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത, അത് നമ്മളുടെ സമൂഹ സഹോദരങ്ങളോടും നമ്മുടെ കുടുംബാംഗങ്ങളോടും പരിസ്ഥിതിയോടുമെല്ലാം ക്രിയാത്മകമായി ഒരു ഡിവൈനായിട്ട് നമ്മളുടെ ക്രിസ്ത്യൻ സ്റ്റുവേർഡ്ഷിപ്പിൽ നമ്മുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു ആഹ്വാനം കൂടിയാണ്. പെട്ടെന്നൊരു ഉദാഹരണം നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഈ പ്രകൃതിയിൽ ധാരാളം മൃഗങ്ങളും പക്ഷികളും ഉണ്ട്, ധാരാളം കഴിവുകളുള്ള മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട്. ബീവർ എന്ന് പറയുന്ന ഒരു ഒരു ജീവിയെ നമുക്കറിയാം. അത് മരം മുറിച്ചിട്ടിട്ട് നദിയിലേക്ക് മുറിച്ചിട്ട് അവിടെ ഒരു ചെറിയ ഡാം പോലെ ഉണ്ടാക്കി, കളിമണ്ണ് മണ്ണൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഇലകളൊക്കെ വെച്ച് ഒരു ഡാം പോലെ ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ മീൻ വന്ന് നിൽക്കുന്ന സമയത്ത് ആ മീനിനെ ഭക്ഷിക്കുന്ന ജീവിയാണ് ബീവർ എന്ന് പറയുന്നത്. തേനീച്ച നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ജീവിയാ. ഹണിബി എവിടെയെങ്കിലും നെക്റ്റാർ ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വന്നിട്ട് മറ്റ് തേനീച്ചകൾക്ക് ഇത്ര ദൂരം ഇത്ര കിലോമീറ്റർ അപ്പുറത്ത് ഇന്ന ഡയറക്ഷനിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ഒരു പൂന്തോട്ടമുണ്ട്, അവിടെ നിന്ന് നെക്റ്റാർ കിട്ടാനുണ്ട് എന്നുള്ളത് മറ്റ് കൂടെയുള്ള തേനീച്ചകൾക്ക് അറിയിച്ചു കൊടുക്കുന്നത് വാഗൺ ഡാൻസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സംവിധാനം വഴിയാണ്. അത് ചിറകടിച്ച് ഒരു പ്രത്യേക ഡയറക്ഷനിൽ നിൽക്കുമ്പോൾ ഈ കൂടെയുള്ള തേനീച്ചകൾക്ക് അത് മനസ്സിലാകും ഇത്ര ദൂരം ഇത്ര കിലോമീറ്റർ അപ്പുറം ഇത്ര ഡിഗ്രി ക്രമീകരണത്തിൽ ഇന്ന ദൂരം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇന്നടുത്ത് പൂന്തോട്ടമുണ്ട്, അവിടുന്ന് നമുക്ക് തേനിന്റെ ആദ്യ രൂപമായ നെക്റ്റാർ സ്വീകരിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളത് വാഗൺ ഡാൻസിലൂടെയാണ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഹണി കോംബ് അതുണ്ടാക്കുന്നത് ഒരു ഹെക്സാഗൺ ഷേപ്പിലാണെന്ന് നമുക്കറിയാവല്ലോ. അത് വളരെ മനോഹരമായിട്ട് ഒരു വലിയ എഞ്ചിനീയറിംഗ് ആണ് സത്യത്തിൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു ജീവിയ ആർട്ടിക്കാണെന്ന് പറയുന്ന ദേശാടന കിളി. എനിക്ക് തോന്നുന്നു ഈ ലോകത്തിലെ ഏറ്റവും ദൂരം സഞ്ചരിക്കുന്നത് ഈ അകപ്പാടെ ചെറിയ വലിപ്പമുള്ള ആർട്ടിക് കേണെന്ന് പറയുന്ന ദേശാടന കിളിയാണ്. കണക്കനുസരിച്ച് 71,000 മുതൽ 79,000 കിലോമീറ്റർ വരെ അത് സഞ്ചരിക്കുന്നുണ്ട്. ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തേക്ക് 71,000 മുതൽ 79,000 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് ദേശാടനം നടത്തി 6 മാസം അവിടെ പോയി താമസിച്ചിട്ട് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചിട്ട് തിരികെ അതിന്റെ മറ്റൊരു സ്ഥലത്തേക്ക് അത് പോകുമ്പോൾ ഇവിടുന്ന് പുറപ്പെട്ട് അവിടേക്ക് തിരിച്ചു ചെല്ലുന്ന സമയത്ത് ഈ അവിടെ വെച്ച് മറ്റേ ദൂരദേശത്ത് വെച്ച് ഉണ്ടായ കുഞ്ഞുങ്ങളാണ് എവിടെ നിന്ന് തന്റെ മാതാപിതാക്കന്മാർ പുറപ്പെട്ടുവോ അവിടേക്ക് ഡയറക്ഷൻ കാണിച്ചുകൊണ്ട് മുൻപിൽ പറക്കുന്നത് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതായ ഒരു കാര്യമാണ്. അങ്ങനെ ധാരാളം മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട്. സാൽമൺ എന്ന് പറയുന്ന മീൻ നമുക്കറിയാം 4 വർഷമായതിന്റെ ആയുഷ്കാലം ഏകദേശം 40,000 കിലോമീറ്ററോളം സഞ്ചരിച്ചിട്ട് എവിടെ നിന്ന് തങ്ങൾ പുറപ്പെട്ടുവോ അവിടെ വന്ന് അതിന്റെ ജീവിതം സ്വയം അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. അതിന്റെ ജീവിതചക്രം പൂർത്തിയാകുമ്പോൾ അതിന്റെ അന്ത്യം പുറപ്പെട്ടടുത്ത് തന്നെ വന്ന് സംഭവിക്കും. കാനഡയിലൊക്കെ സാമണാം എന്നൊക്കെ പറയുന്ന പ്രത്യേക സ്ഥലങ്ങളിലും കാനഡയിലെ ഒത്തിരി പ്രദേശങ്ങളിലുമൊക്കെ സാൽമൺ തിരികെ വന്ന് അതിന്റെ ജീവിതചക്രം പൂർത്തീകരിക്കുന്നത് കാണാനും ഇടയായിട്ടുണ്ട്. അപ്പോൾ സൃഷ്ടിയിൽ തന്നെ അത്ഭുതങ്ങളുണ്ട്. പക്ഷെ ഇതിനേക്കാളെല്ലാം അതിന്റെ മകുടമാ മനുഷ്യൻ. ഹി വാസ് ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ആൻഡ് ലൈക്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാ ഞാനും നിങ്ങളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ജീവികളോടൊക്കെ ബീവറിനോട് പറയുക, നീ മരം വെള്ളത്തിലേക്ക് മുറിച്ചിടണ്ട, കരയിലേക്ക് മുറിച്ചിട് ഞങ്ങൾ കൊണ്ടുപോയി അത് പിന്നെ ഫർണിച്ചർ ആക്കട്ടെ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബീവർ അത് ചെയ്യത്തില്ല. അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ക്രമീകരണമാണ് അങ്ങനെ അത് ചെയ്യുന്നത്. ഹണിബിയോട് പറയുകയാണ്, നീ ഇനി ഹെക്സാഗൺ ഷേപ്പിൽ ഹണികോംബ് ഉണ്ടാക്കണ്ട, ഒരു സർക്കിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞ, ഒരിക്കലും ഹണിബി അത് ചെയ്യത്തില്ല. ആർട്ടിക് ടേണിനോട് പറയുക, ഈ കുഞ്ഞുങ്ങൾ ഇനി മുന്നേ പറക്കണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതുങ്ങൾ ചെയ്യത്തില്ല. സാമനോട് പറയുക, നിങ്ങൾ ഒരിക്കലും ഈ പുറപ്പെട്ടിടത്ത് തിരിച്ചു വരണ്ട, അങ്ങ് പോയി അവിടുത്തെ ദൂരദേശത്ത് പോയി മരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞത് മനുഷ്യന്, പക്ഷേ മനുഷ്യന് ഒരു സിവിലൈസേഷൻ ഉണ്ടാക്കാനും നാച്ചുറൽ ആയിട്ടുള്ള ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളെക്കാൾ ഉപരി വിവേചന ശക്തിയോടുകൂടി ചിന്തയോടുകൂടി അവന് സംസാരിക്കാനുള്ള ശേഷിയുണ്ട്, ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനുള്ള ശേഷിയുണ്ട്. ഇതിനേക്കാളെല്ലാം ഒരു ഫ്രീ വില്ലെന്ന് പറയുന്ന സ്വതന്ത്ര ഇച്ഛ എന്നൊരു പറയുന്ന ഒരു കാര്യം കൂടി ദൈവം തമ്പുരാൻ നമ്മുടെ ഉള്ളിൽ നൽകിയിട്ടുണ്ട്. അത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ടൊരു സെൽഫ് എസ്റ്റീമിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധിക്കണം. 82:6 നമ്മൾ വായിക്കുന്നുണ്ട്, ഐ സെഡ് യു ആർ ഗോഡ്സ്, യു ആർ സൺസ് ഓഫ് ദ മോസ്റ്റ് ഹൈ. നിങ്ങൾ ദേവന്മാരാകുന്നുവെന്നും നിങ്ങളൊക്കെയും അത്യുന്നതന്റെ പുത്രന്മാരെന്നും ഞാൻ പറഞ്ഞു എന്ന ഒരു ഭാഗം 82 സങ്കീർത്തനം 6 വാക്യത്തിൽ കാണുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായം 34 വാക്യത്തിൽ യേശുമ്പുരാൻ ഇത് കോട്ട് ചെയ്യുന്നുണ്ട്. സൊ വി ആർ ക്രൗൺഡ് വിത്ത് ഗ്ലോറി ആൻഡ് ഹോണർ. നമ്മൾ തേജസ്സും ബഹുമാനവും കൊണ്ട് നമുക്കൊരു വലിയ പദവി നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ഡിപ്രഷനിലേക്കോ നിരാശയിലേക്കോ പ്രത്യാശയില്ലാത്ത അനുഭവത്തിലേക്കോ പോകരുത്. സെൽഫ് എസ്റ്റീം, നമുക്ക് നമ്മോട് തന്നെ ഒരു ബഹുമാനം തോന്നണം എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ടാണ് യേശുമ്പുരാൻ പറഞ്ഞത്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നീ ആദ്യം നിന്നെ ഒന്ന് സ്നേഹിക്കണം. ഞാൻ ആരാണെന്ന് സ്വയം തിരിച്ചറിയുകയും എന്നെ തന്നെ എനിക്കൊന്ന് സ്നേഹിക്കാൻ സാധിക്കുകയും ചെയ്യണം. അതേ രീതിയിൽ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നാണെങ്കിൽ യേശുമ്പുരാനെ ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇമോഷണൽ ആയിട്ട് വേണമെങ്കിൽ യേശുമ്പുരാനെ പറയാമായിരുന്നു, നീ നിന്നെ മറന്നും നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നീ നിന്നെ മറന്നും നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാൻ ഒരിക്കലും യേശുക്രിസ്തു പറഞ്ഞില്ല. നിനക്ക് സ്വയം, നീ ദൈവത്തിന്റെ സൃഷ്ടിയാണെന്നുള്ള നിനക്ക് ഏറ്റവും ശ്രേഷ്ഠമായ പദവി ലഭിച്ചിട്ടുണ്ട്, ഇതിനപ്പുറത്തേക്ക് നീ ഒന്നും ആകാനില്ല എന്നുള്ള ഒരു ചിന്ത കൂടി നമുക്ക് നിനക്കുണ്ടാകണം, ദൈവികമായി സ്പിരിച്വലായി. അതുകൊണ്ട് നിന്നെ മറന്ന് നിന്റെ ആൾക്കാരെ സ്നേഹിക്കാനല്ല, നിന്നെ പോലെ തന്നെ നിന്റെ ഉള്ളിൽ ദൈവികമായിരിക്കുന്ന ചൈതന്യം വിളയാടുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ. അതായത് ഒരാൾ തന്നെ ആകണം അയാളുടെ ഏകകം എന്ന് പറയുന്നത് നമ്മൾ തയോസിന്റെ ഒരു ഭാവമാണ്, നമ്മൾ ദൈവീകരണത്തിന്റെ ഒരു ഭാവമാണ്. അങ്ങനെ വരുമ്പോ നമുക്ക് നമ്മളോട് പുലർത്തുന്ന ഒരു മതിപ്പ്, സ്നേഹം, ആദരവ് ഒക്കെ നമുക്കുണ്ടാകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. എറിക് ഫ്രോമിന്റെ ദ ആർട്ട് ഓഫ് ലവിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അതിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ചില ഗുരുക്കന്മാരൊക്കെ പറയുന്നതാണല്ലോ, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരെയാണ്. നമ്മളുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ആചരിക്കുന്നവ, അതല്ല ഞാൻ പറയുന്നത് പോസിറ്റീവ് സെൻസിൽ, ഒരു അഹങ്കാരത്തിലേക്ക് പോകുക എന്നുള്ള ഒരു രീതിയിലല്ല. നിങ്ങൾ ആ രീതിയിൽ അത് മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. നമ്മുടെ ആത്മസുഖത്തിനായി, ആത്മസുഖത്തിനായി, ശാരീരിക സുഖമോ മാനസിക സുഖമോ ഒന്നുമല്ല പറയുന്നത്, നമ്മുടെ ആത്മസുഖത്തിനായിട്ട് ആചരിക്കുന്നവ അപരന്റെ സുഖത്തിനായി വരണം എന്നുള്ളത് നമ്മുടെ ഏകാന്തതയും വിഷമവും വിഷാദവും ആത്മഹത്യാ പ്രവണതയും ഒക്കെ നീക്കി ആത്മാഭിമാനം വളർത്താനായിട്ട് ഇടയാക്കി തീർക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. അത് വിളമ്പി വെച്ചിരിക്കുന്നു നമുക്ക് മുമ്പിൽ കുറച്ച് മീൻകറി. അതിനാൽ എനിക്ക് വലിയ ശ്രേഷ്ഠതയുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനകത്ത് വലിയ നടുക്കഷ്ണം ചാടി എടുക്കുന്ന ഒരു പരിപാടിയല്ല ഈ സെൽഫ് എസ്റ്റീം, അവനവനോടുള്ള മതിപ്പ് എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് അതിന്റെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക. നമുക്ക് മുമ്പിൽ ഒരു മീൻകറി വിളമ്പി വെച്ചിരിക്കുന്നു, വിവിധ കഷണങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്ത് ഏറ്റവും വലിയ നടുക്കഷണം ചാടിയെടുക്കും. എനിക്ക് സ്വയം യോഗ്യതയുണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റെല്ലാവരെക്കാളും മുമ്പിൽ ചാടിയെടുക്കുന്ന ഒരു പരിപാടിയല്ല നമ്മളുടെ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പൗഡർ ഇടുന്നതോ അണിഞ്ഞൊരുങ്ങുന്നതോ ജനൽ കമ്പിക്ക് അടിച്ചതിന്റെ ബാക്കി പെയിന്റ് നമ്മുടെ ചുണ്ടിലടിക്കുന്നതോ ഒന്നുമല്ല സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. രണ്ടു മൂന്ന് ആശയങ്ങൾ പെട്ടെന്ന് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. നമുക്ക് ആത്മാഭിമാനം വളർത്താൻ തിരുവചനം നമ്മെ ഉറപ്പിക്കുന്ന ചില കാര്യങ്ങൾ. ഫൈൻഡ് യുവർ വെർത്ത് എന്നുള്ളതാ ഒന്നാമത്തെ, സ്വന്തം മൂല്യം തിരിച്ചറിയുക. ഫൈൻഡ് യുവർ വെർത്ത്, നമ്മൾ വായിച്ചല്ലോ യു ആർ വെർത്ത് മോർ ദാൻ മെനി സ്റ്റാർസ് എന്നുള്ളത് പത്താഴ്ച സുവിശേഷം 10 അധ്യായത്തിൽ നമ്മൾ വായിച്ചു. 31 വാക്യത്തിൽ യു ആർ വെർത്ത് മോർ ദാൻ മെനി സ്പാരോസ്, സോ ഫൈൻഡ് യുവർ വെർത്ത്. ബാക്കിയെല്ലാം കുരുകിലിനേക്കാളും, കാരണം ഈ കുരുവിയിൽ ഒന്നുപോലും നിലത്ത് വീഴണമെങ്കിൽ ദൈവം അറിയണമെന്ന് അവിടെ പറഞ്ഞത്. അപ്പോൾ ഒരു കുരുവിയെ പോലും താഴെ വീഴാൻ അനുവദിക്കാത്ത ദൈവത്തിന് മുമ്പിൽ നമുക്ക് അതിനേക്കാൾ വലിയ പദവി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, ചില മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ട്. അങ്ങനെ ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന, പുസ്തകം വായിക്കുന്ന, സ്നേഹിക്കുന്ന, പാട്ടുപാടുന്ന, യാചകർക്ക് അപ്പം കൊടുക്കുന്ന നമുക്ക് ഇത്ര വലിയ മൂല്യം ഉണ്ടാകും എന്നുള്ളത് ചിന്തിക്കണം. അതുകൊണ്ട് നമ്മൾ നേരിടുന്ന പ്രശ്നം ഏതുമായിക്കൊള്ളട്ടെ, അതിനെ നേരിടാൻ തക്കവണ്ണം ദൈവം നമ്മളോടൊപ്പമുണ്ട്. ഫൈൻഡ് യുവർ വെർത്ത് എന്നുള്ളതാ. ഒരു അധ്യാപകൻ ഈ നമ്മൾ അവരവരുടെ മൂല്യം തിരിച്ചറിയിക്കാനായിട്ടൊരു ചെറിയ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിൽ കാണിച്ചിരുന്നു. അധ്യാപകൻ ഒരു 500 നോട്ട് എടുത്ത് കയ്യിൽ പിടിച്ചു, എന്നിട്ട് കുഞ്ഞുങ്ങളോട് ചോദിച്ചു, മക്കളെ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ? പൈസ കണ്ട ഏത് പിള്ളേർക്കാ താല്പര്യമില്ല, എല്ലാ പിള്ളേരും പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അധ്യാപകൻ ഈ 500 നോട്ട് ചുരുട്ടിക്കൂട്ടിയിട്ട് ചോദിച്ചു, ഇനി നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ? അപ്പോഴും പിള്ളേർ പറഞ്ഞു, ഞങ്ങൾക്ക് അതിൽ താല്പര്യം തന്നെ ഉണ്ട്. 500 ചുരുട്ടിക്കൂടെന്ന് പറഞ്ഞിട്ടാണ് പറയാനാ. അധ്യാപകൻ നിലത്തത് ചുരുട്ടി, ചെറുപുരുട്ടി, എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ? അത് ചെറുപുരുട്ടിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ? അവർ വീണ്ടും പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ട്. അധ്യാപകനെ അതൊരു ഗാർബേജ് ബിന്നിൽ കിട്ടു, ചോദിച്ചു നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടോ? അപ്പോഴും കുഞ്ഞുങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ട്. എന്നിട്ട് അധ്യാപകൻ തിരിച്ച് കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ഇത്രയല്ല, അത് ചുരുട്ടപ്പെട്ടു, അത് അതിൽ ചേറു പുരണ്ടു, അത് ഡസ്റ്റ്ബിന്നിലേക്ക്, ആർക്കും വേണ്ടാത്ത അവസ്ഥയിലേക്കൊക്കെ പോയി, അല്ലെങ്കിൽ ഉപേക്ഷിക്കുന്ന ഇടങ്ങളിലേക്ക് പോയി. എന്നിട്ട് നിങ്ങൾക്ക് എന്താ അതിൽ താല്പര്യം എന്ന് ചോദിച്ചിട്ട് പറഞ്ഞു അതിന് 500 രൂപയുടെ ഒരു മൂല്യമുണ്ട്, അതിന്റെ പുറമെയുള്ള അപ്പിയറൻസ് എന്തോ ആയിക്കൊള്ളട്ടെ, അതിന്റെ ഉള്ളിൽ ഒരു മൂല്യമുണ്ട് എന്ന് കുഞ്ഞുങ്ങൾ മറുപടി പറഞ്ഞു എന്ന് വായിക്കാനായിട്ടിടയായി. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതം ഒരുപക്ഷെ ഇതിലെ ഏതെങ്കിലും അവസ്ഥയിലായിരിക്കാം, ചുരുട്ടിപ്പൊട്ടപ്പെട്ട് കാണാം, നിലയില്ല, ചേറിൽ മുങ്ങിപ്പോയിരിക്കുകയായിരിക്കും. നമ്മുടെ ജീവിതം മുഴുവൻ ചേളും ചേറും ചെളിയും ഒക്കെ പുരണ്ടിട്ട് ഇരിക്കുകയായിരിക്കാം. നമ്മുടെ ജീവിതം വലിച്ചെറിയപ്പെട്ടു, ആർക്കും വേണ്ടാത്ത ഗാർബേജ് ബിന്നില്ല, മെയിൻ സ്ട്രീമിലൊന്നും ഞാനില്ല എന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം. അപ്പോ ചെറിയ പ്രതിസന്ധികൾ ചോര പൊടിയുന്നവരും നിന്ദനങ്ങളിൽ തകർന്നിച്ച് നടക്കുന്നവരും ജീവിത ദുരന്തങ്ങളിൽ പകച്ചു നിൽക്കുന്നവരും ഒക്കെ അവരവരുടെ മൂല്യം തിരിച്ചറിയുക എന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുക. യെസ്, യു ആർ റിയലി വെർത്തി ഇൻ ഫ്രണ്ട് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ മുമ്പിൽ യു ആർ യുണീക്ക്. നിങ്ങൾ അദ്വിതീയന, മറ്റൊരു പകരം വെക്കാനില്ല, നിങ്ങൾക്ക് പകരം മറ്റൊരാളെ വെക്കാനായിട്ടില്ല. അതുകൊണ്ട് നിങ്ങളുടെ മൂല്യം തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നുള്ളതാണ്. രണ്ട്, ഫൈൻഡ് യുവർ ബ്യൂട്ടി എന്നുള്ളതാണ്. ഫൈൻഡ് യുവർ ബ്യൂട്ടി, സ്വന്തം അഴക് തിരിച്ചറിയുക. ഇന്ന് 10:30 ആയപ്പോഴാണല്ലോ ധ്യാനം തുടങ്ങിയത്. അതിനു മുമ്പേ ഏകദേശം 1.5 മണിക്കൂറോളം ധ്യാനാത്മകമായ ഒരു പുസ്തകം വായിക്കുന്നുണ്ട്. അതിങ്ങനെ ഞാൻ 8:30 ആയപ്പോൾ ഞാൻ ഇതിന് ഇവിടുത്തെ സമയം 8:30 അവിടുത്തെ സമയം 10:30 ആയപ്പോൾ ഞാൻ ഇന്ന് ഇതിൽ എൻട്രി ചെയ്തായിരുന്നു. ആ സമയത്ത് വായിച്ചു കേട്ട ഒരു കാര്യം വളരെ അത് പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപയായിട്ട് ഞാൻ തിരിച്ചറിയുക. അതിനകത്ത് വായിച്ചു കേട്ടത് ഇങ്ങനെയാ, അഴകിന് അമിത വില കൽപ്പിക്കരുത്, അഴകില്ലെന്നോർത്ത് അവഗണിക്കരുത്. ഇത് പുറമേയുള്ള അഴകിന്റെ കാര്യമാണ്. അപ്പൊ ഫൈൻഡ് യുവർ ബ്യൂട്ടി എന്ന് നമ്മളിവിടെ ചിന്തിക്കുമ്പം പുറമേയുള്ള അഴകിന്റെ പ്രശ്നമൊന്നുമല്ല. ഞാൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 1 തിമോത്തിയോസ് 2:9 വായിക്കുന്നത്, അവണ്ണം സ്ത്രീകളും, സ്ത്രീകളെ പറ്റിയാ പറഞ്ഞിരിക്കുന്നതെങ്കിലും പുരുഷന്മാരെ കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തി നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അവണ്ണം യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജാശീലത്തോടും സുബോധത്തോടും കൂടി തങ്ങളെ അലങ്കരിക്കണം. പിന്നിയ തലമുടി, പൊന്ന്, മുത്ത്, വിലയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാകും വണ്ണം സൽപ്രവർത്തികളെ കൊണ്ടത്രേ അലങ്കരിക്കേണ്ടത്. അപ്പൊ നമ്മള് നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ പുറമേ കാണുന്ന ഒരു കാര്യമൊന്നുമല്ല, സൽപ്രവർത്തികളായിരിക്കണം സൗന്ദര്യം എന്ന് പറയുന്നത്. ഇന്ന് നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മളെ ഏറ്റവും കൂടി നമ്മുടെ അപ്പിയറൻസാണ് നമ്മുടെ പ്രശ്നം. നമ്മുടെ അപ്പിയറൻസാണ് പ്രശ്നം. നമ്മൾ എത്രമാത്രം ബ്യൂട്ടി പാർലറിൽ സമയം വിനിയോഗിക്കുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ അതിനുവേണ്ടി അങ്ങനെയുള്ള ഫേഷ്യൽ ചെയ്യാനും ഞാൻ പറഞ്ഞ പോലെ ജനൽക്കമ്പി കഴിച്ച് പെയിന്റിന്റെ ബാക്കി എടുത്ത് ചുണ്ട പുരട്ടാനും ഒക്കെ എത്രയോ സമയം നമ്മൾ വിനിയോഗിക്കുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു രോഗമോ വാർദ്ധക്യമോ മരണമോ തകർക്കാത്ത ഏത് അപ്പിയറൻസാണ് ഉള്ളത്? ഒരു അപ്പിയറൻസും ഇല്ല. ഇതിൽ ഏതെങ്കിലും ഒക്കെ അതിനെ തകർത്ത് കളയും. ഒന്നെങ്കിൽ രോഗം അതിനെ തകർക്കും, ഇല്ലെങ്കിൽ വാർദ്ധക്യം അതിനെ തകർക്കും. ഇവിടെയൊക്കെ നമ്മൾ പിടിച്ചിരുന്നെന്ന് പറഞ്ഞാലും മരണം അതിനെ തകർക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അപ്പിയറൻസ് അത്ര വലിയ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. മറിയം ഏത് ബ്യൂട്ടി പാർലറിൽ പോയിട്ടാ, ഇപ്പോഴും മറിയം എത്ര മനോഹരമായ ചിത്രമാണ് മറിയമിന്റേത്. നമുക്ക് മറിയമിന്റെ യഥാർത്ഥ രൂപം അങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല, പക്ഷെ നമ്മുടെ മനസ്സിലുള്ള ചിത്രം അതാ. യേശുവിനെ പറ്റി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി, യേശുവിനെ പറ്റി യെശയ്യാ പ്രവചനം 53:2 സത്യത്തിൽ സഫറിങ് സെർവന്റ് എന്നുള്ള പ്രവചനത്തിൽ പറയുന്നത്, അവന് രൂപഗുണമില്ല, കോമണത്വമില്ല, കണ്ടാൽ ആഖ്യാനിക്കത്തക്ക സംഗീതവുമില്ല. അവന് പ്രവചനമായിട്ട് നിൽക്കുകയോ അടി വന്നതിന് ശേഷം അവന് ഉണ്ടായ ഒരു മാറ്റമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. യാഥാർത്ഥ്യത്തോടെ അലങ്കരിക്കുന്ന ഒരു ഒരു കാര്യമാണ്. കാരണം ഈ യെരുശലേം പ്രദേശത്ത് ചൂടുകാറ്റുണ്ട്, മരുഭൂമിയാണ്, സൺബേൺ ആകാനായിട്ട് സാധ്യതയുണ്ട്. യേശുമ്പരാൻ എപ്പോഴും അലഞ്ഞു നടക്കുക, എപ്പോഴും പുറത്താ വള്ളത്തിലും വെള്ളത്തിലും അതുപോലെ തന്നെ വെയിലും കൊണ്ട് ഇങ്ങനെ യേശുക്രിസ്തു നടക്കുക, പട്ടിണി ആയിട്ട് നടക്കുക. അപ്പം യേശുക്രിസ്തുവിന്റെ രൂപം ഒരുപക്ഷെ യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത് ലിറ്ററലി അങ്ങനെ ആയിരിക്കാം. അതിന് രൂപഗുണമില്ലായിരിക്കാം, കോമളത്വമില്ലായിരിക്കാം, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ലായിരിക്കാം, അതിന് ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്നാലും ക്രിസ്തുവിന്റെ രൂപം നമ്മുടെ മനസ്സിൽ എത്ര അഴകോടുകൂടിയ ചിത്രകാരന്മാര് വരച്ചിരിക്കുന്നതാണെങ്കിലും അല്ലെങ്കിലും യേശുവിന്റെ സ്വഭാവം ഓർക്കുമ്പോൾ, യേശുവിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ അതിന്റെ അഴക് നമ്മുടെ ഉള്ളിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ പുറമേ കാണുന്നതല്ല അഴക് എന്ന് പറയുന്നത്, ആത്മാവിന്റെ ഒരു ഒരു മഷിക്കുപ്പിയാണെങ്കിലും ചുളുങ്ങിയ പൗഡർട്ടിനാണെങ്കിലും മേൽവശം തട്ടിക്കളഞ്ഞ ഒരു ബൾബാണെങ്കിലും ഒരു ബണ്ടിൽ ഓഫ് ഫ്ലവേഴ്സ് അതിനകത്ത് വെച്ച് കഴിയുമ്പോൾ അതൊരു പൂപ്പാത്രമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ ജീവിതം കുറച്ചുകൂടെ ബെസ്റ്റ് ആണ് എന്നുള്ളത് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ യേശുമ്പുരാൻ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണ് നിന്റെ വിളക്കാണ്, നിന്റെ വായ നല്ലത് പുറപ്പെടുവിക്കുന്ന ഉറവയാണ്, നിന്റെ ഹൃദയം നിന്റെ ഉള്ളിൽ നിന്ന് ജീവജലം നദി ഒഴുകുക. എത്ര വലിയ ശ്രേഷ്ഠമായ പദവിയാന്ന് ഓർക്കണം. നല്ല കാഴ്ചകളാ ഒരു ഒരു ബണ്ടിൽ ഓഫ് ഫ്ലവേഴ്സ് ആയിട്ട് മാറേണ്ടത്, നല്ല വാക്കുകളാ ബണ്ടിൽ ഓഫ് ഫ്ലവേഴ്സ് ആയിട്ട് മാറേണ്ടത്. എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ടെന്നുള്ള ജീവജല നദി ഒഴുകുന്നു എന്നുള്ള ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. ഈ അഴകിൽ വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാ കേട്ടോ. ഈ അഴകിൽ വിശ്വസിക്കാൻ, പുറമേയുള്ള അപ്പിയറൻസിന്റെ പ്രശ്നമല്ല, നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ചൈതന്യമാകുന്ന അഴകിൽ വിശ്വസിക്കാൻ സാധിക്കണം. മൂന്നാമതായിട്ട് അപ്രീഷിയേറ്റ് യുവർ സെൽഫ് എന്നുള്ളതാ. നമുക്ക് സ്വന്തം ജീവിതത്തോടൊരു മതിപ്പ് ഒന്ന് തോന്നാൻ സാധിക്കണം, സ്വന്തം ജീവിതത്തെ കുറച്ചുകൂടി ഒന്ന് അഭിനന്ദിക്കാനും സാധിക്കണം എന്നുള്ളതാ. നിങ്ങൾ കാണുന്നവ കാണാൻ കഴിഞ്ഞ കണ്ണുകൾ അത്ര ഭാഗ്യമുള്ളവ, നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ കഴിഞ്ഞ കാതുകൾ ഭാഗ്യമുള്ളവ. തന്നെ കേട്ട ജനങ്ങളോട് യേശുമ്പുരാൻ ഓർപ്പിച്ച കാര്യമാണ്. അപ്പോ നമുക്ക് ഈ ലോകത്തിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ, നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മൾ ഇടപെടുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്ര ഭാഗ്യം നിറഞ്ഞതാണെന്നുള്ളതാണ് സ്വന്തം ജീവിതത്തോട് ഒരു മതിപ്പ് നമുക്ക് ഉണ്ടാക്കുന്നത്. പലപ്പോഴും നമ്മളത് ജീവിതത്തിൽ വെളിച്ചമില്ലായ്മയും നമ്മള് ഒന്ന് സൂക്ഷിച്ചു നോക്കി കാണാത്തതും ഒക്കെ ഒത്തിരി നൃത്തങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാവുന്നതേ ഉള്ളൂ. ഒരു മനുഷ്യൻ രാത്രിയുടെ മധ്യയാമത്ത് പോയി ചൂണ്ടയിടുന്ന മനുഷ്യൻ ഒഴിവാക്കാനായിട്ട് തൊട്ട് മുമ്പിൽ കാണുന്ന ഒരു കൽക്കുംഭാരത്തിൽ നിന്ന് ഓരോ കല്ലുകൾ പെറുക്കി നദിയിലെറിയുക. ഇങ്ങനെ നേരം വെളുത്തുന്നവരെ അദ്ദേഹം ഇത് ചെയ്തുകൊണ്ടിരിക്കുക. നേരം വെളുത്ത് വെട്ടം വേണ്ടപ്പോ ഇദ്ദേഹം നദിയിലേക്ക് കയറി അവസാനത്തെ കല്ല് കയ്യിലിരിക്കുക. വെട്ടം വന്നു ആ കല്ലിലേക്ക് അവസാനത്തെ കല്ലെറിയുന്നതിന് മുമ്പ് അത് അദ്ദേഹം ഒന്ന് സൂക്ഷിച്ചു നോക്കി. അപ്പോ അത് കല്ലല്ല, അത് രക്തമായിരുന്നു. കഴിഞ്ഞ രാത്രി മുഴുവൻ ഈ അഗാധമായ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടിരിഞ്ഞ ഇരുന്നത് മൂല്യമായ രക്തങ്ങളായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിനെ തകർത്തു കളഞ്ഞു എന്ന് പറയുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ ചില വെളിച്ചമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കാത്തത് കൊണ്ട് നമ്മള് ഉപയോഗിക്കുന്ന പലതിന്റെയും ഭംഗി നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. അപ്രൈസൽ ഓഫ് യുവർ സെൽഫ്, നമ്മൾ സ്വയം ഒന്ന് നമ്മളെ തിരിച്ചറിയാൻ. പലപ്പോഴും നമ്മൾ കിട്ടുന്ന പ്രശ്നം, നമ്മളൊരു ഹോട്ടലിൽ കയറിയാലും നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് കഴിക്കാൻ തുടങ്ങിയാലും അയൽവക്കാരന്റെ മേശയിൽ തീമേശയിൽ എനിക്ക് വന്നു എന്നുള്ളത് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രശ്നമാണ്. അന്യന്റെ മേശയിലെ പ്രശ്നം, അന്യന്റെ ശ്രേഷ്ഠത, അന്യന്റെ കഴിവുകൾ, ഇതെല്ലാം നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന പ്രശ്നമാണ്. നമ്മുടെ തീമേശയെ തിരിച്ചറിയുവാൻ, നമ്മുടെ ശ്രേഷ്ഠതയെ തിരിച്ചറിയുവാൻ, നമ്മുടെ കഴിവുകളെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് ഓർപ്പിക്കുക. സോ അപ്രീഷിയേറ്റ് യുവർ സെൽഫ് എന്നുള്ളതാണ്. നാല്, ഫൈൻഡ് യുവർ പോസിബിലിറ്റീസ്, നിങ്ങളുടെ ഉള്ളിലുള്ള സാധ്യതകളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക് നമ്മളെ മാറ്റുന്നതായ കാര്യമാണ് നമ്മുടെ സാധ്യതകളെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത്. ലൂക്കോസിന് സുവിശേഷം 15-ാം അധ്യായം, അതിന് നഷ്ടത്തിന്റെ അധ്യായമെന്ന അതിനെ വിശേഷിപ്പിക്കുന്നത്. മൂന്ന് നഷ്ടങ്ങളുടെയും കണ്ടെത്തലുകളുടെയും കണക്ക് അതിനകത്ത് പറയുന്നേ. ആദ്യം യേശുമ്പുരാൻ പറയുന്ന മൂന്ന് ഉപമകളിൽ ഒന്ന്, 100 ആടുകളിൽ നിന്ന് ഒന്ന് കാണാതെ പോയി. രണ്ടാമത് പറയുന്ന ഉപമ 10 ദ്രഹ്മകളിൽ നിന്നൊന്ന് ഒരു സ്ത്രീക്ക് നഷ്ടപ്പെട്ടു. മൂന്നാമത് പറയുന്ന ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു, അതിലൊന്ന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ബാക്കി ഒത്തിരി വിശദീകരണങ്ങളൊക്കെ കേട്ടതുള്ള ആണെങ്കിലും എന്നെ ഈയിടെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഞാൻ പറയാം. 100 ആടുകളിൽ നിന്ന് ഒന്ന് നഷ്ടപ്പെട്ടു പോയത്. രണ്ടാമത് 10-ൽ നിന്ന് ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടു പോയത്. മൂന്നാമത് 2-ൽ നിന്ന് ഒരു മകൻ നഷ്ടപ്പെട്ടു പോയത്. അതായത് പെർസെന്റേജ് കണക്ക് പറഞ്ഞാൽ ആദ്യത്തെ നഷ്ടം എന്ന് പറയുന്നത് 1%, രണ്ടാമത്തെ നഷ്ടം എന്ന് പറയുന്നത് 10%, മൂന്നാമത്തെ നഷ്ടം എന്ന് പറഞ്ഞാൽ 50%. നോക്കൂ, അതിന്റെ കാഠിന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ ഇതെല്ലാം പ്രസക്തമാണ്. 100-ൽ 1 നഷ്ടപ്പെട്ടതെങ്കിലും ദൈവത്തിന് അത് പ്രസക്തമാണ്. അവൻ കാണാതെ പോയ ഒറ്റയെ കണ്ടെത്തും വരെ അന്വേഷിച്ച് നടക്കും. നല്ല ഇടയന, 10-ൽ 1 കാണാതെ പോകുന്ന സ്ത്രീക്ക് അവളുടെ ബ്രഹ്മ വളരെ താല്പര്യമുള്ളതാ, വളരെ പ്രാധാന്യമുള്ളതാ. 2-ൽ 1 പോകുന്ന പിതാവിന് തന്റെ മകന്റെ നഷ്ടം കാഠിന്യം നിറഞ്ഞതാണെങ്കിലും അതും ദൈവസന്നിധി ശ്രേഷ്ഠം തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളോ പ്രയാസങ്ങളോ എന്തും ആയിക്കൊള്ളട്ടെ, നമുക്കൊരു വീണ്ടും ഒരു സാധ്യത നമുക്ക് മുമ്പിലുണ്ടെന്നുള്ളതാ. നമുക്ക് മുമ്പിലുള്ള സാധ്യതയുണ്ട്. നമ്മൾ എല്ലാവരും GPS ഉപയോഗിക്കുന്നവരാണല്ലോ. സാധാരണ നമ്മൾ എതിരെ പോയാലും സ്ഥിരം പോകുന്ന വഴികളിലൂടെ ആണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ അത് പുതിയതായിട്ട് ഏതെങ്കിലും ഒരു വഴി പോവാണെങ്കിൽ എവിടെയെങ്കിലും റൂട്ട് തെറ്റാനായിട്ടൊരു സാധ്യത എനിക്ക് തോന്നുന്നു 50% ആൾക്കാർക്കും ഉണ്ടാകും. പക്ഷേ ഈ GPS ഒരിക്കലും നമ്മളെ ഡിസ്കറേജ് ചെയ്യില്ല. ഏതെങ്കിലും ഒരു വഴി തെറ്റിപ്പോയാൽ റീകാൽക്കുലേറ്റിംഗ്, അത് നമുക്ക് ഇച്ചിരി ബോധമാണെങ്കിലും പരമാവധി ലക്ഷ്യവുമായിട്ട് എടുക്കാവുന്ന പുതിയ വഴികൾ അത് നമ്മളെ കാണിച്ചു തരും. GPS ഒരിക്കലും നമ്മളെ ഡിസ്കറേജ് ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ട് ദൈവം ഒരു ജി പി എസ് ആണ് നമ്മുടെ ജീവിതത്തിൽ. ദൈവം നമ്മെ പുതിയ വഴികളിലൂടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും. അപ്പോൾ നമ്മളെ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതിയ കാര്യങ്ങൾ മധ്യവയസ്സിലോ വാർദ്ധക്യത്തിലോ എങ്കിലും നമ്മളെ തേടി വരുമെന്നുള്ളതാണ്. വേദപുസ്തകം ഈ പ്രത്യാശം നൽകുന്ന വലിയ പുസ്തകമാണ് വേദപുസ്തകം. ഉൽപ്പത്തിയിൽ സ്ത്രീയോട് പറയുന്നുണ്ട്, എല്ലാ ശാപങ്ങളൊക്കെ അവർക്ക് കിട്ടിയെങ്കിലും പക്ഷെ സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുന്ന ഒരു മനോഹരമായ സൂചനമുണ്ടെന്നുള്ള പ്രത്യാശ അവിടെ കൊടുത്തു. വലിയ നോഹയുടെ കാലത്ത് പ്രളയം ഉണ്ടാകുന്നുവെങ്കിലും ഒരു 8 പേരെ പെട്ടകത്തിൽ രക്ഷിക്കുന്നുണ്ട്. അവിടെ 3 ദിവസം കല്ലറയുടെ അനുഭവം ഉണ്ടെങ്കിലും 3ാം ദിനം പ്രത്യാശയുടെ അനുഭവം ഉണ്ടെന്നുള്ള വലിയ പ്രത്യാശ നൽകുന്ന പുസ്തകമാണ് വേദപുസ്തകം. അപ്പൊ നമ്മൾ യേശുക്രിസ്തുവിന്റെ പിൻഗാമികളായിട്ട് നടക്കുമ്പോൾ ഈ ഒരു സാധ്യത നമുക്ക് മുമ്പിലുണ്ട്. നഷ്ടപ്പെട്ട ഇടങ്ങളും കാര്യങ്ങളും എന്തും ആയിക്കൊള്ളട്ടെ, ഇനിയും അത് തിരികെ പിടിക്കാനുള്ളൊരു സാധ്യത, അത് 100-ന്റെ കണക്കോ 10-ന്റെ കണക്കോ 2-ന്റെ കണക്കോ ആയിക്കൊള്ളട്ടെ, അത് തിരികെ പിടിക്കാനുള്ളൊരു സാധ്യത നമുക്കുണ്ട് എന്നുള്ളത് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നതായ കാര്യമാണ്. അപ്പം 4 കാര്യങ്ങൾ നമ്മൾ കണ്ടത്. 1, സ്വന്തം മൂല്യം തിരിച്ചറിയണം. 2, സ്വന്തം അഴക് തിരിച്ചറിയണം. 3, സ്വന്തം ജീവിതത്തോട് ഒരു അപ്രൈസൽ, ഒരു മതിപ്പ് ഉണ്ടാകണമെന്നുള്ളതും. 4, സ്വന്തം ജീവിതത്തിന് സാധ്യതകളെ തിരിച്ചറിയണം എന്നുള്ളതുമാണ്. അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിൽ ഈ 4 കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ 5-ാമത് അവനിൽ നിന്ന് ഒരു കാര്യം കൂടി സംഭവിക്കും. സ്വന്തം പരിസരത്തിൽ വലിയ മാറ്റം വരുത്താൻ അവന് കഴിയും. യു ക്യാൻ മേക്ക് എ റിയൽ ഡിഫറൻസ് ഇൻ യുവർ വേൾഡ്. ജീവിതത്തെ സർഗാത്മകമാക്കാൻ പറ്റുമെന്നുള്ളതാണ്. എല്ലാം ആരംഭിക്കുന്നത് ദൈവം എന്നെ കരുതുന്നു എന്നുള്ള ഒരു മതിപ്പിൽ നിന്നാണ്. നമ്മൾ ഈ സാധാരണ സെൽഫി എടുക്കാറുണ്ട്. ഇപ്പോഴത്തെ വലിയ ഒരു ട്രെൻഡാണ് സെൽഫി എടുക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിമർശപ്രായമായവരൊക്കെ അത് ചെയ്യുന്നുണ്ടായിരിക്കാം, സെൽഫി എടുക്കുക എന്നുള്ളത്. സെൽഫ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ സെൽഫ് ഇമേജിങ് സിസ്റ്റമാണ്, സ്വന്തമായിട്ട് ഫോട്ടോ എടുക്കുക. ഇപ്പം അതിനുള്ള കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈൽ ഫോണൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് ചെയ്യുന്ന ഒരു കാര്യം, കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ അത് ഭംഗിയായിട്ട് എഡിറ്റ് ചെയ്യാറുണ്ടെന്നുള്ളതാണ്. നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2011 ഒരു ചിമ്പാൻസി ഒരു സെൽഫി എടുത്തത് നിങ്ങൾക്ക് അറിയാമല്ലോ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ഡേവിഡ് സ്ലേറ്റേഴ്സിന്റെ എക്യുപ്മെന്റ് ഉപയോഗിച്ച് ഒരു ചിമ്പാൻസി സെൽഫി എടുത്തതും പിന്നീട് അത് വിക്കിപീഡിയയിൽ ഇടുന്നതിനെ സംബന്ധിച്ചുള്ള ചില കേസും തർക്കങ്ങളും ഹു വോൺസ് ദ റൈറ്റ് എന്നുള്ളതിനെ പറ്റി ഉള്ള തർക്കങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട കാര്യമാണല്ലോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതേ ഉള്ളൂ, ചിമ്പാൻസി പോലും സെൽഫി എടുക്കാനായിട്ട് തുടങ്ങി, സെൽഫ് ഇമേജിനെ തിരിച്ചറിയാനായിട്ട് തുടങ്ങി. നമുക്ക് നമ്മുടെ സെൽഫ് ഇമേജിനെ പ്രാർത്ഥനയോടെ ഒന്ന് ഭംഗിയുള്ളതാക്കി തീർക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഇല്ലേ എന്നുള്ളത് ചിന്തിക്കുക. അതുകൊണ്ട് 4ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചതുപോലെ, യു ഹാവ് മെയ്ഡ് ദം എ ലിറ്റിൽ ലോവർ ദാൻ ദ ഏഞ്ചൽസ് ആൻഡ് ക്രൗൺഡ് ദം വിത്ത് ഗ്ലോറി ആൻഡ് ഹോണർ. നമുക്ക് തേജസ്സും ബഹുമാനവും ദൈവം നൽകിയിട്ടുണ്ട്. വീണ്ടും മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, സോ ഡോണ്ട് ബി അഫ്രേഡ്, യു ആർ വെർത്ത് മോർ ദാൻ മെനി സ്പാരോസ്. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് നിരാശയിലേക്ക് ആരെങ്കിലും പോകുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള മനോഹരമായ സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ടെന്നുള്ളത് നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടുതൽ ശക്തിപ്പെടുത്തി ഇനിയുള്ള നമ്മുടെ ജീവിതത്തെ കൂടുതൽ അഴകുറ്റതാക്കി തീർക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എന്റെ എളിയ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.
8ാം സങ്കീർത്തനം 5ാം വാക്യവും മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10ാം അധ്യായത്തിന്റെ 31ാം വാക്യവും ആധാരമായി എടുത്തുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ചും രാഷ്ട്രം താങ്ക്സ് ഗിവിംഗ് സെലിബ്രേഷൻ അതിനുവേണ്ടി തയ്യാറാകുന്ന ഈ സമയത്ത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവം നമ്മെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി സൃഷ്ടിച്ചിരിക്കുന്ന ആ വലിയ മഹത്വത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന താങ്ക്സ് ഗിവിങ് സെലിബ്രേഷന് ഒരു റിയൽ താങ്ക്സ് ഗിവിങ് ആയി മാറ്റുവാൻ തക്കവണ്ണം ഈ ധ്യാനം പ്രയോജനപ്പെട്ടു എന്നുള്ളതിന് സംശയമൊന്നുമില്ല. സത്യത്തിൽ വേദപുസ്തകം മുഴുവൻ നമ്മൾക്ക് നൽകുന്ന സന്ദേശവും എന്ന് പറയുന്നത് മനുഷ്യൻ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി അവനെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാനുള്ള ആഹ്വാനമാണല്ലോ. മറ്റ് ജീവജാലങ്ങളോടൊപ്പം കമ്പയർ ചെയ്യുമ്പോൾ, മറ്റ് ജീവികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മനുഷ്യ മഹത്വത്തിന്റെ പ്രത്യേകമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തെ പോലെ ആണോ മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. പക്ഷെ സങ്കീർത്തനക്കാരനെ സംബന്ധിച്ചിടത്തോളം മറ്റ്
ജീവികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അച്ഛൻ പല എക്സാമ്പിൾസ് പറഞ്ഞല്ലോ, വളരെ വളരെ അതിശയങ്ങൾ തോന്നിക്കുന്ന പല അതിശയകരമായിട്ട് പ്രവർത്തിക്കുന്ന പല ജീവജാലങ്ങളുടെയും കാര്യങ്ങൾ. പക്ഷെ അതൊക്കെ ആണെങ്കിൽ പോലും മനുഷ്യന്റെ മഹത്വം എന്ന് പറയുന്നത് ഈ ജീവികളിലൊക്കെ വെച്ച് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പല ശ്രേഷ്ഠമായ അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ മറ്റ് ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ ആ വ്യത്യാസം ഭയങ്കരമായിട്ടുള്ളതാണ്. എന്നാൽ ഒരിക്കലും മനുഷ്യന് ദൈവമായി തീരുവാൻ സാധ്യമാകില്ല. എന്നാൽ മനുഷ്യന് ദൈവത്തിന്റെ ദൈവീകമായ ജീവിതം നയിക്കുവാനുള്ള ഒരു 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 പൊട്ടൻഷ്യാലിറ്റി, ഒരു കഴിവ് ദൈവം മനുഷ്യന് നൽകിയിട്ടുമുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ സങ്കീർത്തന ഭാഗവും പ്രത്യേകിച്ച് സുവിശേഷത്തിൽ നിന്നുള്ള ഭാഗവുമെല്ലാം പ്രത്യേകമായിട്ട് പ്രയോജനപ്പെട്ടു എന്നുള്ളതിന് സംശയമില്ല. തന്നെയുമല്ല, ഞാൻ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രം നാം അധിവസിക്കുന്ന അമേരിക്ക ഇപ്പോൾ ഈ ദിവസങ്ങളിൽ താങ്ക്സ് ഗിവിംഗ് സെലിബ്രേഷന് വേണ്ടി, അല്ലെങ്കിൽ താങ്ക്സ് ഗിവിംഗ് നന്ദി ദൈവത്തിന്, അത് ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു സെലിബ്രേഷൻ ആണല്ലോ ഇത്. നമ്മൾ ഓരോ വർഷവും അനുഭവിക്കുന്ന നന്മകൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരു അവസരവുമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണുവാൻ. ആ ഒരു നിലയിൽ രാഷ്ട്രം താങ്ക്സ് ഗിവിംഗ് സെലിബ്രേഷന് വേണ്ടി തയ്യാറാകുമ്പോൾ, അല്ലെങ്കിൽ ആ സെലിബ്രേഷനിലായിരിക്കുമ്പോൾ ഈ ഒരു ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ് ഗിവിംഗിൻ്റെതായ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതുമായി.
ഉത്സവത്തിലെ 157-ാമത്തെ ഗീതം ചേർന്ന് നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന. പ്രത്യേകിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുൻപായി ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാ രോഗികളെയും സമർപ്പിക്കാം. പേര് വായിക്കുന്നു. അമ്മണി കുട്ടി പ്രത്യേകിച്ച് ശാരീരികമായി വളരെ പ്രയാസത്തിലായിരിക്കുന്നു. ക്ലാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ആനി മാത്യുവിനെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹൈപ്പർ തൈറോയിഡിസം ബാധിച്ച് വളരെ പ്രയാസപ്പെടുന്നു. ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ അറിവിലും പരിചയത്തിലും പെട്ട എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഹ്യൂസ്റ്റണില് കഴിഞ്ഞ ദിവസം കർത്താവിൽ പ്രാപിച്ച സൂസൻ ചെറിയാനെ പ്രത്യേകമായിട്ട് ഓർക്കാം. അതോടൊപ്പം തന്നെ ആ ഭവനത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രാജി പ്രേംചുമ, ജോർജ് പൗലോസ് അച്ഛന്റെ പിതാവ്, ജോർജ് ജോണച്ചന്റെ മാതാവ്, ആ കുടുംബങ്ങള് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ബ്രെയിൻ ട്യൂമർ ബാധിച്ചിരിക്കുന്ന രാജി, അതോടൊപ്പം തന്നെ തോമസ് ഫിലിപ്പ്, സാങ്കുട്ടി ഇങ്ങനെയുള്ളവരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കും. ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുൻപായിട്ട് നമുക്ക് ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. Oh.
ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. ഈ ദിവസത്തിൽ ദൈവം ചൊരിഞ്ഞ എല്ലാ നന്മകളെയും കൃപകളെയും ഓർക്കാം. ജീവിതത്തിന്റെ ആയുസിൽ അല്പസമയം കൂടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് ചിലവഴിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും തിരുവചനത്തിൽ നിന്ന് ശ്രവിക്കുവാനും ഒക്കെ ലഭിച്ച നല്ല അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ദൈവം മനുഷ്യനെ ദൈവത്തെക്കാൾ അല്പമായി മാത്രം താഴ്ത്തി സൃഷ്ടിച്ചുണ്ടാക്കുകയും മറ്റ് പക്ഷിമൃഗാദികളെക്കാൾ ഒരുപാട് നന്മയും അനുഗ്രഹങ്ങളും ജീവിതത്തിൽ ദൈവാനുരൂപരായി ജീവിപ്പാൻ തക്കവണ്ണമുള്ള എല്ലാ സാധ്യതകളെയും നൽകി ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കാൻ ദൈവത്തെ സ്തുതിക്കാം. അതിനനുസൃതമായി നമ്മുടെയൊക്കെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവഹൃദപ്രകാരം നാം ഒക്കെ ആയിരിക്കുവാൻ തക്കവണ്ണം ദൈവസാന്നിധ്യവും കൃപയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മെക്കുറിച്ച് തന്നെ ചിന്തിക്കുവാനും നമ്മളുടെ സാധ്യതകളെ വിലയിരുത്തുവാനും അതിനനുസൃതമായി പരാജയത്തിലേക്കല്ല വിജയത്തിലേക്ക് നന്മയിലേക്ക് നമ്മെ തന്നെ നയിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആവസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ നമ്മെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകാൽ നമ്മളോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ രോഗികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അമ്മിണിക്കുട്ടി, ആനി, മാത്യു എന്നിവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ശാരീരികമായി വളരെ പ്രയാസത്തിലായിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് സൗഖ്യം പ്രാപിപ്പാനും സൗഖ്യത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സംഗതിയാക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുന്ന് തൊട്ടവരും നിന്നെ സ്പർശിച്ചവരും എല്ലാവരും സൗഖ്യമായതായി തിരുവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നുവല്ലോ. അവിടുന്ന് സാക്ഷാലുത്തമ വൈദ്യനായിരിക്കുന്നുവല്ലോ. നിന്റെ കരം നിന്റെ മക്കളുടെ മേൽ നീട്ടണമേ. എല്ലാ രോഗികളെയും ദൈവമേ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. സൗഖ്യത്തോടെ നിന്നെ മഹത്വപ്പെടുത്തുവാനവരെയൊക്കെ സംഗതിയാക്കണമേ. സൗഖ്യം അവിടുന്ന് അവിടുത്തെ ദാനമാകുന്നുവല്ലോ. അത് സാക്ഷാൽ സൗജന്യമായി സൗഖ്യം നൽകുന്ന ദൈവമാകുന്നു. കർത്താവ്, മരുന്നോടുകൂടെയോ മരുന്നുകൂടാതെയോ സൗഖ്യം നൽകുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവമേ, നിങ്ങളെല്ലാ രോഗികളോടും അവിടുന്ന് കരുണ തോന്നണമേ. അവരുടെ ഈ രോഗത്തിന്റെ കാലയളവ് കർത്താവെ നിന്നിലെ കൂടുതലായി അടുത്തു വരുന്നതിനുള്ള നല്ല മുഖാന്തരമാക്കി അവിടുന്ന് തീർക്കണമേ. അവരുടെ വേദനകളെ മാറ്റണമേ. മാനസികമായ സംഘർഷങ്ങളെ ദൂരീകരിക്കണമേ. കർത്താവ്, ഇന്ന് ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങളുമായി ഇതിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങളെയും ആവലാദികളെയും അവിടുന്ന് കാണണമേ. ഞങ്ങൾ ഓർത്ത പ്രാർത്ഥിപ്പാൻ കടമ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭവനങ്ങളെയും ദൈവമേ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഭയെ നയിക്കുന്ന പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തെയും അതിന്റെ പ്രവർത്തനങ്ങളെയും ദൈവത്തിന്റെ കയ്യിൽ സമർപ്പിക്കുന്നു. എല്ലാ പ്രതിസന്ധികളും ഒക്കെ മാറി കർത്താവേ കൂടുതൽ അനുഗ്രഹകരമായി ഈ സഭ ഇവിടെ ശോഭിക്കുവാൻ അവിടുത്തെ കരുണയും സാന്നിധ്യവും അതിലുണ്ടാവേണമേ. നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെ ഓർക്കുന്നു, എല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, എല്ലാ ജനങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ നിന്റെ നാമം ലോകമൊക്കെയിലും ശ്രേഷ്ഠമാകുവാൻ തക്കവണ്ണം അവിടുന്ന് അവിടുത്തെ സാന്നിധ്യം കൊണ്ടും അവിടുത്തെ കൃപ കൊണ്ടും അതിനെ നയിക്കുമാറാകണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും വീണ്ടും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അസമാധാനങ്ങളെയും പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും കർത്താവെ അവിടുന്ന് ദൂരീകരിക്കണമേ. നിന്റെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും നിറയ്ക്കണമേ. അവിടുത്തെ സമാധാനവും സംതൃപ്തിയും ദിനം തോറും അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിനക്കുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സംഗതിയാക്കണമേ. നിന്റെ പാതകളിൽ കൂടി കർത്താവെ മുന്നേറുവാനും നിനക്കുള്ളവരായി തീരുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്ന് പോകാതെ അനുഗ്രഹരമായി കർത്താവെ മുൻപോട്ട് അനേകർക്ക് പ്രയോജനകരമായി അവിടുന്ന് നിന്നെ നയിക്കുമാറാകണമേ. അവിടുത്തെ സാന്നിധ്യം എന്നും അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുവചനം ഞങ്ങളോട് സംസാരിച്ച ദൈവദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കൂടുതലായ നന്മകളും അനുഗ്രഹങ്ങളും അവിടുന്ന് പ്രദാനം ചെയ്യണമേ. എല്ലാ കൃപകൾക്കായിട്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയുമായി ശേഷിക്കുന്ന റൂഹായിട്ട് സംബന്ധവും ആവാസവും ദൈവമേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ ഭവനങ്ങളിലും സ്ഥലങ്ങളിലും വരുന്ന സംബന്ധിക്കുന്ന ഇതിന്റെ മക്കളെല്ലാവരോടും ഇവരുടെ എല്ലാ പ്രാർത്ഥനകളോടും വ്യാജനങ്ങളോടും പ്രത്യേകമായിട്ട് ഞങ്ങൾ ഇന്ന് പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും ഭവനങ്ങളിലും ആശുപത്രികളിലുമായിട്ട് കഴിയുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലാം ഇപ്പോഴും
ഉണ്ടായിരിക്കുമാറാകണമേ. നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ശ്രേഷ്ഠമായ കൊടുക്കുന്ന ഭദ്രാസനം പോലത്തെയുള്ള നന്ദി അറിയിക്കുന്നു. ധന്യമാക്കിയ സമയ പി സി ഓറച്ചോളം നന്ദി പാട്ടിയ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന നേതൃത്വം കൊടുക്കുകയും സഹായം ചെയ്യുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠമുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥന നിരസനം സംബന്ധിച്ച് എല്ലാ വിശ്വാസികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.